ആകിയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും
ഉറപ്പുള്ളവരും
കുലുങ്ങാത്തവരും
കുലുങ്ങാത്തവരും
നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കാൻ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുകയും.
വായിക്കാം, ഇംഗ്ലീഷ് കൂടെ വായിക്കാം.
Therefore, my beloved brothers, be steadfast, immovable, always abounding in the work of the Lord, knowing that in the Lord your labor is not in vain.
Okay, so ശ്രദ്ധിക്കണേ.
Let us pay attention.
കർത്താവിന്റെ വരവ് അടുത്തു വരുന്നു എന്ന് കാണുമ്പോൾ,
when you see that the coming of the Lord is near,
കാഹളം അന്ത്യകാഹളം ധ്വനിക്കുന്നു അതിനുള്ള സമയം അടുത്തു എന്ന് കാണുമ്പോൾ,
when the time has come for the bugle to be blown,
അത് അലസമായിരിക്കാനുള്ള ഒരു സമയമല്ലത്.
It is not a time for us to be lazy.
കർത്താവ് വരികയാണല്ലോ.
The Lord is coming.
അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്തേക്കാം, ഇനി വേറെ ഒന്നും കാര്യങ്ങളൊന്നും ചെയ്യണ്ട.
And so should we start thinking that we don't need to do anything?
എന്നല്ല അപ്പോസ്തലന്മാർ പഠിപ്പിച്ചത്.
That is not what the apostles taught.
അവരെന്താ പറഞ്ഞത്?
What did they say?
ആകയാൽ, therefore, എന്റെ പ്രിയ സഹോദരന്മാരെ,
my beloved brothers,
നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും,
be steadfast and immovable.
അത് മാത്രമല്ല,
not only that,
നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞ് അവന്റെ വേലയിൽ വർദ്ധിച്ചു വരുന്നവരുമായിരിക്കണം.
And knowing that in the Lord your labor is not in vain, abound in the work of the Lord.
തെസലോനിക്കയിൽ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു.
There were some people in the church in Thessalonica.
പൗലോസ് ഇതേപോലെ ഒരു കാര്യം അവരോട് പറഞ്ഞു.
And a similar thing was said by Paul to them as well.
ഇതുപോലെ കാഹളനാദം മുഴങ്ങും.
That when the bugle is blown,
പ്രധാനദൂതന്റെ ശബ്ദം ഉണ്ടാകും.
The angel sound will be heard.
കർത്താവ് സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരും.
And the Lord will descend from heaven.
ജീവിച്ചിരിക്കുന്നവർ രൂപാന്തരപ്പെടും.
Those who are alive will be transformed.
മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും.
Those who are dead will rise up.
അവരെന്ത് ചെയ്യുന്നറിയോ?
And then what will happen?
അവർ കുറച്ച് ഒരു ഫുൾ ടൈം പ്രഖ്യാപിച്ചു.
And after that
alla full time ministry prakashichu.
And after that they declared a full time ministry period.
Kappa varan povana,
that the Lord is going to come.
Ella periyadi njangal vittu.
Now we are going to stop everything else.
Ini njangal ee churchil irunnu.
Now full time we are going to sit in the church.
Stotra okka paadi,
we are going to praise the Lord.
Njangal irikkam,
we are going to sit.
Avare shasikkunnunda Paulos.
And he is strongly rebuking them.
Randam kurithile second Thessalonians shaktamayittu avarodu parayunnundu.
Second Thessalonians, he is being even more firm.
Avare pratheekam shasichu maati irthumennu paranju.
And he is telling that such people should be kept aside.
Appa kartavinte varav adukkunnu ennu kaanumbol,
and even as the Lord's coming is near,
പ്രാർത്ഥനയിൽ വർദ്ധിച്ചു വരണം.
We must grow in prayer.
അതേ സമയം തന്നെ,
and at the same time,
കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുന്നവരായിരിക്കണം.
We must grow in the labor and the work of the Lord.
Hallelujah.
Hallelujah.
കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരണം.
Growing and abounding in the work of the Lord.
ഒത്തിരി കോണ്ടക്സ് എനിക്ക് പറയാനുണ്ടെങ്കിൽ ഞാൻ എന്റെ സമയമുള്ള പോലെ ഞാൻ ഇങ്ങനെ പറയാം. ആദ്യത്തെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ബൈബിള് നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ കോണ്ടെക്സ്റ്റിൽ വേണം വായിക്കാനായിട്ട്.
Due to your lack of time, I would like to explain a lot of things, but just a few things that I want to mention, that first, when we read the scriptures, let us read it in context.
എന്ത് ഈ പൗലോസ് ഇങ്ങനെ പറഞ്ഞു 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 പറഞ്ഞു?
What is Paul actually trying to say through all of this?
And ഈ 15-ന്റെ തൊട്ട് മുൻപിലുള്ള അധ്യായങ്ങള്,
the few chapters just preceding chapter 15,
12th adhyayam mudal,
from chapter 12 onwards,
aathmika varangale kurichu samsarikkya,
it's the spiritual gifts are being spoken of.
9 varangale kurichu polu samsarikkunnundu.
Paul is talking about 9 spiritual gifts there.
Jnanathinte vajanam, parijnanathinte vajanam, vishwasathinte varam, angane 9 krupavarangale kurichu parayukaya.
He's talking about gifts of utterance of wisdom, of knowledge, of faith, and many other gifts.
Okay, annittu adu paranjittu,
after saying that,
14th adhyayam varumbam adil oru varathe kurichu pratheyamayittu parayukayanu.
In chapter 14 he is specifically talking about one gift.
Adu pravachana varathe kurichana parayunnu.
It is about the gift of prophecy.
എന്നാൽ ഈ രണ്ടിന്റെ നടുക്ക് ഒന്ന് സാൻഡ്വിച്ച് എന്ന് പറഞ്ഞിരിക്കുന്നു. രണ്ടിന്റെ നടുക്ക് ഒരു 13th അധ്യായം കൂടെ വെച്ചു.
And yet in the midst of it, sandwiched between these two chapters, is chapter 13.
എന്താ കാര്യം?
What is it?
13th അധ്യായത്തിന്റെ പ്രത്യേകത എന്താ?
What is the uniqueness of chapter 13?
ഈ വരങ്ങളെല്ലാം ഉപയോഗിക്കുമ്പോൾ അത് സ്നേഹത്തിൽ വേണം ചെയ്യാനായിട്ട്.
Even as you manifest these gifts, do it all in love.
വരങ്ങളുടെ വലുപ്പച്ചെറുപ്പം കൊണ്ട് സ്നേഹം നഷ്ടപ്പെട്ടു പോകരുത്.
Because of the bigness or smallness of a gift, let your love not be lacking.
അത്ഭുതങ്ങളുടെ വരമുള്ള ആൾ വലിയ ആളും,
A person who has a gift of miracles is a greater person.
അല്ലെങ്കിൽ അന്യഭാഷ പറഞ്ഞയാള് ചെറിയ ആളും.
A person who just speaks in tongues is a small person.
അങ്ങനെ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാകരുത്.
There should not be any differences.
പിന്നെ എന്ത് ചെയ്യണം?
But yet what?
സ്നേഹമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
Love is the most important thing.
അതുകൊണ്ട് ഇത് സാൻഡ്വിച്ച് ചെയ്തിരിക്കുകയാണ്.
And so it has been sandwiched between these two.
അതുകൊണ്ട് സംഭവിച്ചത് പലപ്പോഴും അറിയാം. ഒത്തിരി പേര് ഈ 12ഉം 14ഉം അധ്യായങ്ങൾ വിട്ടിട്ട് 13 മാത്രം എടുത്തു.
Yeah, so what happened is some people left out chapter 12 and 14 and only focused on 13.
Nittu paranju sneham ennu paranju karyam mathram explain cheyidu.
And they only explained this topic of love.
Ningal Bible node cheyna ettum vali chadiyavu.
This is the greatest deception you can do towards the scriptures.
Pashcha Bible prasangikkunnu paranja aalkaraanu Bible node ettum kodal chadi kaanichittullathu.
And it is the very preachers of the word of God who have shown the most deception.
Karan ee 12 14 adhyayangalude naduvil ee 13th adhyayam ezhuthiyathil Paulosinu valare vyakthamaya uddesham undu.
So in the midst of this chapter 12 and 14 there is a great purpose for Paul to write chapter 13.
Kriba adukonde aalkaru paranju sneham mathram adhi oral paranju pole brother snanam onnum alla brother pradhanapetta karyam sneham aanu ennu dialogue adichu.
And so one brother said a dialogue like this that baptism and all has no value, it is all about love.
Ah oral paranju snanapadanam ennu paranjapothene paranjana brother snanam alla brother sneham aanu brother pradhanapetta karyam.
When he was told to take baptism he said that is of no value, it's all about love.
Nalla statement aanu
it looks good.
Maybe സ്നേഹമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
Maybe love is the most important thing.
അതുകൊണ്ട് സ്നാനം തള്ളിക്കളയരുത്.
It doesn't mean that we must push aside baptism.
ഇതുപോലെ തന്നെ
and in the same way
13th അധ്യായത്തിലെ സ്നേഹം നാം എടുത്തു പറയുമ്പോൾ
even as we take chapter 13 and talk of love
12ഉം 14ഉം കൂടെ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ബാലൻസിലേക്ക് എത്തത്തില്ല.
If we don't talk about chapter 12 and 14 we won't reach the balance of the scriptures.
അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരണം.
And so the most important thing here is that we must abound in the work of the Lord.
എങ്ങനെയാണ് ഈ കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുന്നത്?
How do we abound in the work of the Lord?
അതാണ് അതിന്റെ മുമ്പിലത്തെ 12 14 അധ്യായങ്ങളിലെ കർത്താവിന്റെ വേല എങ്ങനെ ചെയ്യണം എന്ന് എഴുതിയിരിക്കുകയാണ്.
And so that is why in chapter 12 and 14 how we ought to do God's work is written there.
ഞാൻ ഇതിനെ രണ്ടായിട്ടും തിരിക്കാൻ ആഗ്രഹിക്കുകയാണ്.
I want to separate it into two parts.
ഒന്ന് സഭയ്ക്ക് അകത്തുള്ള കർത്താവിന്റെ വേല.
One is the ministry inside the church.
രണ്ട് സഭയ്ക്ക് പുറമേ ലോകത്തിലുള്ള കർത്താവിന്റെ വേല.
And the second is the ministry outside of the church.
രണ്ടും ഒരുപോലെ ഇമ്പോർട്ടന്റ് ആണ്.
Both are equally important.
അപ്പോൾ സഭയ്ക്കകത്തൊരു ശുശ്രൂഷയുണ്ട്.
There is a ministry inside the church.
സഭയ്ക്ക് പുറത്തൊരു ശുശ്രൂഷയുണ്ട്.
There is a ministry outside the church.
എന്താണ് സഭയ്ക്കകത്തുള്ള ശുശ്രൂഷ?
So what is the ministry inside the church?
അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം
the most important thing we ought to understand
സ്വന്ത ശക്തിയിലോ ബുദ്ധിയിലോ ആത്മീക ശുശ്രൂഷ ചെയ്യാൻ കഴിയത്തില്ല. Impossible ആണ്.
That by our own strength, our effort and our intelligence we cannot do God's work.
ഇതാണ് എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
This is the most important thing.
ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വാക്യം വീണ്ടും എന്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നു. ഞാൻ ഇച്ചിരി ചില വാക്യങ്ങൾ വായിക്കാൻ നമ്മുടെ ഉള്ളിൽ ഭയം വരും.
The other day I got a verse in my mind and I was really fearful when I remembered it.
പത്രോസ് പറഞ്ഞു വചനം പ്രസംഗിക്കുന്നവൻ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നവനെ പോലെ.
And Peter said that the one who preaches God's word, let him preach as though he is preaching the oracles of God. If we have to really stand before that word, we must be on our face in God's presence.
ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നവനെ പോലെ.
As one who is proclaiming the oracles of God.
അപ്പോൾ ആത്മീയ ശുശ്രൂഷ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ മാത്രമേ ചെയ്യാൻ കഴിയത്തുള്ളൂ.
So spiritual ministry is a ministry that we can only do in the power of the Holy Spirit.
അതുകൊണ്ടാണ് ഈ 15th അധ്യായത്തിന്റെ അവസാനം വന്നപ്പോൾ കർത്താവിന്റെ പേരിൽ വർദ്ധിച്ചു വരണം എന്ന് പറഞ്ഞപ്പോൾ 12-14 അധ്യായങ്ങളിൽ എങ്ങനെയാണ് ആത്മീയ ശുശ്രൂഷ ചെയ്യണമെന്ന് പൗലോസ് പറയുന്നത്.
And so that is why when Paul is saying that we must abound in the work of the Lord in chapter 12 and 14 he is explaining in detail how we must do that.
സഭയ്ക്കകത്തൊരു ശുശ്രൂഷ ചെയ്യണമെങ്കിൽ
so if there is a ministry that is to be done within the church
പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ അത് ചെയ്യണം.
We must do it in the power of the Holy Spirit.
അതിൽ ഒരു പ്രധാനപ്പെട്ട വരമാണ് 14th അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്.
And one of the most important gifts for that is what is written in chapter 14.
എന്താണ് പ്രവചനവരം?
What is that? It is the gift of prophecy.
ഏറ്റവും കൂടുതൽ സഭയിലുള്ള ആൾക്കാരെ ബ്ലസ് ചെയ്യാൻ പറ്റിയ വരമാണ് പ്രവചനവരം.
It is a gift that can be used to bless the most number of people in the maximum way possible.
1 കൊരിന്ത്യർ 14th വാക്യം.
1 Corinthians chapter 14.
അതിന്റെ 3rd വാക്യം 14ന്റെ 3.
And verse 3.
വായിച്ചു ആരെങ്കിലും.
പ്രവചിക്കുന്നവനോ ആത്മിക വർദ്ധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീക വർദ്ധന വരുത്തും.
ഓക്കെ, ഇവിടെ പറയാണ് പ്രവചിക്കുന്നതിനെ കുറിച്ച് പറയാണ് ആത്മീക വർദ്ധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു.
And of prophecy it says there for no the other hand, the one who prophesies speaks to people for their upbuilding and encouragement and consolation. So let us pay attention.
ആ വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? ആത്മീക വർദ്ധന, പ്രബോധനം, ആശ്വാസം.
Spiritual upbuilding, encouragement, and consolation.
അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ദൈവമക്കൾക്ക് ആവശ്യമാണ്.
So these three things are very necessary for God's children.
എന്തൊക്കെയാണത്?
What are they?
ആത്മീക വർദ്ധന,
spiritual upbuilding,
പ്രബോധനം,
encouragement,
ആശ്വാസം,
and consolation.
അപ്പം ഇതെങ്ങനെ ചെയ്യാൻ പറ്റും?
ഹൗ കൻ ഇറ്റ് ബി ഡൺ?
നമ്മൾ എന്തെങ്കിലും പറയുന്നോണ്ട് ഉണ്ടാകത്തില്ല.
ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഓഫ് സംതിങ് വി സേ.
അതുകൊണ്ടാണ് പോലീസ് പറഞ്ഞ് പ്രവചനവരം വാഞ്ചിപ്പീൻ.
ദാറ്റ് ഈസ് വൈ പോൾ ഈസ് എക്സോർട്ടിങ് അസ് ടു ഡിസയർ ഗ്രേറ്റ്ലി ദിസ് ഗിഫ്റ്റ്.
14:1 പ്രവചനവരം വാഞ്ചിപ്പീൻ.
14:1 ദാറ്റ് ഡിസയർ ദി സ്പിരിച്വൽ ഗിഫ്റ്റ്സ് എസ്പെഷ്യലി ദാറ്റ് യു മേ പ്രൊഫസൈ.
14:12 എന്ന് വായിക്കാം.
14:12
നിങ്ങളും ആത്മവരങ്ങളെ കുറിച്ച് വാഞ്ചിയുള്ളവരായിരിക്കാൻ സഭയുടെ ആത്മീയ വർദ്ധനയ്ക്കായി സഫലന്മാരാകുവാൻ ശ്രമിപ്പീൻ.
So with yourself, since you are eager for manifestations of the spirit, strive to excel in building up the church.
Abound for the edification of the church എന്ന് എഴുതിയിരിക്കുന്നു. ഹലോ സഹോദരങ്ങളെ, സഭയുടെ ആത്മീയ വർദ്ധനയ്ക്കായിട്ട് എന്ത് ചെയ്യണം? അബൗണ്ട് ചെയ്യണം എന്ന് എഴുതിയിരിക്കുന്നു, എക്സെൽ ചെയ്യണം എന്ന് എഴുതിയിരിക്കുന്നു.
Abound and excel in building up the church.
അതെങ്ങനെയാ പറ്റുന്നത്?
And how is it possible?
ആ വാക്ക് തന്നെ കിടപ്പുണ്ട്.
That is what is given here.
Zealous of spiritual gifts. അങ്ങനെയാണ് ഇംഗ്ലീഷിൽ. മലയാളത്തിൽ ആത്മവരങ്ങളെ കുറിച്ച് വാഞ്ചിയുള്ളവരാകിയാണ് എഴുതിയിരിക്കുന്നത്.
That you being zealous for the spiritual gifts.
കണ്ടോ? അപ്പം ഈ എഡിഫിക്കേഷൻ വർദ്ധിച്ചു വരണമെങ്കിൽ,
and so if we have to continue to grow in edification,
ഈ ആത്മവരങ്ങളെ കുറിച്ച് വാഞ്ചിയുള്ളവരായിരിക്കണം, zealous ആയിരിക്കണം.
We must be zealous and eager for God's manifestations of his gift.
പ്രവചനമരത്തിന്റെ മറ്റൊരു ഭാഗം നമ്മൾ കാണുകയാണ്.
അതിന്റെ
23 വാക്യം
വായിച്ചു.
സഭയൊക്കെയും ഒരുമിച്ച് കൂടി എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നു എങ്കിൽ ആത്മവരമില്ലാത്തവരോ അവിശ്വാസികളോ അകത്തു വന്നാൽ നിങ്ങൾക്ക് ഭ്രാന്തുണ്ടെന്ന് പറയുകയില്ലയോ?
അടുത്തത്,
എല്ലാവരും പ്രവചിക്കുന്നു എങ്കിലോ,
എല്ലാവരും പ്രവചിക്കുന്നു എങ്കിലോ,
അവിശ്വാസിയോ ആത്മവരമില്ലാത്തവനോ അകത്തു വന്നാൽ എല്ലാവരുടെ വാക്കിനാലും അവന് പാപബോധം വരും, അവൻ എല്ലാവരാലും വിവേചിക്കപ്പെടും, അവന്റെ ഹൃദയ രഹസ്യങ്ങളും വെളിപ്പെട്ടു വരും, അങ്ങനെ അവൻ കവിണ്ണു വീണ് ദൈവം വാസ്തവമായി നിങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്ന് പറഞ്ഞ് ദൈവത്തെ നമസ്കരിക്കും.
അടുത്ത പ്രവചനത്തിന്റെ മറ്റൊരു ഭാഗത്ത് പറയുക.
This is talking about another part of the gift of prophecy.
വെളിയിലുള്ള ആൾക്കാർക്ക് ഈ പ്രവചനം എങ്ങനെയാണ് അഫക്ട് ചെയ്യുന്നത്?
How are people on the outside of the church impacted by prophecy?
എല്ലാവരുടെ വാക്കിനാലും പാപബോധം വരും.
That through the words of them they will be convicted of their sin.
എല്ലാവരാലും വിവേചിക്കപ്പെടും.
That they will be tested by all.
ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെട്ടു വരും.
The secrets of their hearts will be disclosed.
സോരങ്ങളെ, ഇത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ.
This is not something that can be manufactured by us.
അതുകൊണ്ടാണ് ഈ ആത്മവരങ്ങളെ കുറിച്ച് വാഞ്ചിയുള്ളവരായിരിക്കണം എന്ന് പറയുന്നത്.
And that is why we are told to be zealous for the gifts of the Holy Spirit.
പ്രവചനവരത്തിന്റെ പ്രത്യേകത,
so the uniqueness of the gift of prophecy,
ഇത് പറയുമ്പോൾ,
even as this is said,
ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെട്ടു വരും,
that the secrets of the heart are revealed,
പാപബോധം ഉണ്ടാകും,
that there will be a conviction of sin,
വിവേചിക്കപ്പെടും,
that they will be tested.
ഇത് പരിശുദ്ധാത്മാവിന് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്.
This is something that only the Holy Spirit can do.
നമുക്കറിയാം ബൈബിളിന്റെ ചരിത്രം, നമുക്കറിയാം.
We know the history of the Bible.
ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെട്ട് വരുന്ന ഒത്തിരി ചരിത്രം നമ്മൾ കാണുന്നുണ്ട്.
We know of a lot of stories of secrets of the heart being revealed.
ഈ ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെട്ട് വരുമ്പോഴേ നമ്മൾ വിചാരിക്കുന്ന എങ്ങനെ അറിയാം? നമ്മള് ഈ ഹൃദയ രഹസ്യങ്ങൾ നമ്മളങ്ങ് ഈ എന്നാ പറഞ്ഞേ, എടാ പാപിയേ, അങ്ങനല്ല ഈ സംഭവം.
See, when we talk about the secrets of the heart, it's not just talking about your sins being brought to light.
കർത്താവ് ശമര്യക്കാരിയോട് സംസാരിക്കുന്ന ഒറ്റ എക്സാമ്പിൾ നോക്കിയാൽ മതി.
The one example that should come to our minds is the example of the Samaritan woman.
എത്ര ഭംഗിയായിട്ട് പ്രവചനം അവർ ഓപ്പറേറ്റ് ചെയ്യുന്നറിയാവോ?
Do you know how beautifully the gift of prophecy is being operated there?
പറഞ്ഞു പറഞ്ഞു കർത്താവ് വരികയാണ്.
And the Lord is just continuously speaking to her.
ഈ വെള്ളം കുടിക്കുന്നവന് ദാഹിക്കും.
That the one who drinks this water will thirst.
ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് ദാഹിക്കത്തില്ല.
But the water that I give, you will drink and not thirst.
അന്നിട്ടും അങ്ങോട്ട് പിടികിട്ടിയില്ല.
And still she is not able to understand.
കുറച്ചുകൂടെ കർത്താവ് താഴേക്ക് വന്നു.
And the Lord continued after that.
ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക.
And he tells her to go call her husband.
അവൾ പറഞ്ഞു എനിക്ക് ഭർത്താവില്ല.
And she says that I do not have a husband.
കർത്താവ് പറഞ്ഞു കറക്റ്റ് ആൻസർ ആണ്.
And he said that you have given the correct answer.
എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരിയാ.
The fact that you don't have a husband is a true statement.
അതിന്റെ കാരണം,
and the reason for that,
നീ ഭർത്താവല്ലാത്ത ഒരാളുടെ കൂടെ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്.
Because you are living with a man who is not your husband.
ഇനി അത് മാത്രമല്ല,
and not just that,
നിനക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു.
You had 5 husbands before this.
ഇപ്പോഴുള്ള നിന്റെ ഭർത്താവല്ല,
and the one who you stay with now is not your husband.
അപ്പോൾ ഉടനെ അവൾ ടോപ്പിക് മാറ്റി.
And then she changed the topic.
ഹൃദയ രഹസ്യം വെളിപ്പെട്ടു.
When the secret of the heart was revealed.
അവൾ പക്ഷെ ഭയങ്കര സ്മാർട്ടാ.
She was very smart.
ടോപ്പിക് മാറ്റി.
And she changed the topic.
ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ ആരാധിക്കുന്നു.
Our forefathers worshipped on this mountain.
നിങ്ങൾ പറയുന്നു യെരുശലേമിൽ ആരാധിക്കണം.
You say that we must worship in Jerusalem.
കർത്താവ് ഉടനെ വീണ്ടും അവളോടൊപ്പം കർത്താവ് നീങ്ങുകയാണ്.
And the Lord is going along with her.
സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന നാഴിക വരുന്നു.
The day is coming when the true worshippers will worship the Lord in spirit and truth.
നമുക്ക് എത്ര ഭംഗിയായി കർത്താവ് സംസാരിക്കുന്നു.
See how beautifully the Lord is speaking there.
നമ്മൾ ഹൃദയ രഹസ്യം വെളിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൽ കിടന്ന് പിന്നെ നമ്മൾ അങ്ങ് വെളിപ്പെടുത്തും മൊത്തം.
And even as the secrets of our heart are revealed, our true character and everything comes out.
ഒന്ന് ആലോചിക്കുക, അഞ്ച് വർത്തക്കന്മാരുള്ള ഒരാളാണ് പരിശുദ്ധാത്മാവ് വെളിപ്പാട് തന്നാൽ പിന്നെ നമ്മളാണെങ്കിൽ വേണമെങ്കിൽ സ്റ്റാൻഡ് ഇവിടെ ഉടനെ.
When the spirit is revealing the secrets of the heart of the 5 husbands, we would have just run away from there.
എന്റെ ദൈവമേ, വിശ്വാസികൾ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ മിക്കവാറും എന്റെ കാര്യം പ്രശ്നമാകും. ഇവളോട് സംസാരിച്ചല്ലോ.
If any believers see me talking to her, they might cause offense.
അങ്ങനെ അവിടെ പറഞ്ഞിരിക്കുന്നേ, യേശു തനിച്ച് ഒരു സ്ത്രീയോട് സംസാരിക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ആശ്ചര്യപ്പെട്ടെന്ന് എഴുതി വെച്ചിരിക്കുന്നത്.
And it says that even as Jesus was talking to the woman, the disciples came and they marveled that he was talking to her.
കാരണം ഈ ഒറ്റയ്ക്ക് സംസാരിക്കുന്ന കാര്യപരിപാടി യേശുവിന് ഇല്ലായിരുന്നു.
Because he didn't have a he didn't really go about talking to women alone.
സാധാരണ അവൻ സംസാരിക്കത്തില്ല.
It was not his usual behavior.
പക്ഷേ ഒരാളുടെ മാനസാന്തരത്തിന് വേണ്ടിയിട്ട് അവിടുന്ന് റിസ്ക് എടുക്കുന്ന കർത്താവാണ്.
And yet this is a Jesus that even for her for repentance he took that risk.
എത്ര കരുണയോടെ കർത്താവ് ഹാൻഡിൽ ചെയ്യുന്നു.
And he handled it with so much of mercy.
അപ്പോൾ പ്രവചനവരത്തിൽ ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെടുമ്പോൾ ഒരു വലിയ പാപിയായിട്ട് അവനെ കാണാതെ അതിന്റെ അപ്പുറത്ത് കർത്താവിന്റെ മനോഭാവത്തോടു കൂടി വേണം ഈ പ്രവചനവരം ഓപ്പറേറ്റ് ചെയ്യാനായിട്ട്.
So even as the gift of prophecy reveals the secrets of the hearts, let us not look at it only in terms of sin but as Jesus handled it.
അവിടെ ഞാൻ പറഞ്ഞു യേശുവിനെ തന്നെ നോക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
So the most important thing is only to look to Jesus.
Okay, വീണ്ടും താഴേക്ക് നമുക്ക് പോവാം.
And let's go down further.
ഇനി പ്രവചനവരത്തിന് വേറൊരു കാര്യം കൂടിയുണ്ട്.
Another aspect of the gift of prophecy.
അതെനിക്ക് ഇപ്പോ കഴിഞ്ഞ ദിവസമാണ് എനിക്ക് ആ വാക്യം വായിച്ചപ്പോൾ ഒന്നുകൂടെ അത് മനസ്സിലായത്.
It was just the other day when I read it that I understood it again.
അതിന്റെ 29th വാക്യം.
പ്രവാചകന്മാർ രണ്ടു മൂന്ന് പേർ സംസാരിക്കുകയും മറ്റുള്ളവർ വിവേചിക്കുകയും ചെയ്യട്ടെ. ഇരിക്കുന്നവനായ മറ്റൊരുവന് വെളിപ്പാടുണ്ടായാലോ ഒന്നാമത്തവൻ മിണ്ടാതെ ഇരിക്കട്ടെ.
31st വാക്യമാണ് പ്രധാനപ്പെട്ട വാക്യം, ശ്രദ്ധിക്കണം.
എല്ലാവരും പഠിക്കുവാനും എല്ലാവർക്കും പ്രബോധനം ലഭിക്കുവാനുമായി നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോരുത്തനായി പ്രവചിക്കാമല്ലോ.
ശ്രദ്ധിച്ചേ, പ്രവചനത്തിന്റെ മറ്റൊരു ഭാഗമാണ് പഠിക്കുക. പ്രവചനവരത്തിന്റെ ഓപ്പറേഷൻ പഠിപ്പിക്കുക എന്നൊരു ഭാഗം കൂടിയുണ്ട്.
Another aspect of this gift of prophecy is studying about it.
അങ്ങനെ എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷ് ഇങ്ങനെയാണ്. 4:31, you can all prophesy one by one so that all may learn and all may be exhorted. അങ്ങനെ കൊടുത്തിരിക്കുന്നത്, എല്ലാവർക്കും പഠിക്കാനും എല്ലാവർക്കും പ്രബോധനം ലഭിക്കുവാനുമായി.
And it says in verse 31, so that everyone can learn and everyone can be encouraged.
Okay. Njan parnadu ithrayum prayojanamulla oru sambhavam aanu ee pravachanavaram.
So as I was saying, this the gift of prophecy is just so useful.
Namukku anganeyanengil ethra adhigam idu aagrahikkanam alle.
And if that is the case, how much more we should desire this.
Nammada manasilulla pravachanam ennu kekkumbol negative aayittu varuna karyangal maatti vechale idu aagrahikkan polum thonnullu.
There are a lot of negative thoughts that come to our mind when we think of prophecy. We must remove that and only then can we really desire this.
Pravachanam ennu parayumbol nammada manasil aadyam varunnathu kalla pravachanmarana.
When we hear of prophecy, the first thing that comes to our mind is false prophets.
Prathichiru vakiyund andigalathu kalla pravachanmar thiri per undavum.
And especially that verse that in the last times there will be many false prophets.
Appo nammal parayunna kalla pravachanmar undengil endina verade kalla pravachanagum adonde sasthamayittu njan ingane jeevichu pokkolam.
People say that if there are so many false prophets, I don't want to be part of them. I will just live a normal life.
സൗരന്മാരെ, തിരുവചനം പറയുന്ന അതേ നിലയിൽ മാത്രമേ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കത്തുള്ളൂ നമ്മൾ തിരിച്ചറിയണം.
We must understand that the spirit will always work in the context and the boundary of the scriptures.
എന്റെ ജ്ഞാനം കൊണ്ടോ എന്റെ ബുദ്ധി കൊണ്ടോ ദൈവസഭയെ കെട്ടിപ്പടുക്കാമെന്ന് കരുതരുത്.
Not by my wisdom or not by my intelligence can I do something in the church.
ദൈവം കൊടുത്തിരിക്കുന്ന ടൂൾസ് വെച്ച് മാത്രമേ നമുക്ക് ദൈവത്തിന്റെ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ.
It is only by the tools that the Lord himself gives that we can operate.
Hallelujah.
Hallelujah.
അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ തരുന്ന അവൈലബിൾ ആയിട്ടുള്ള പ്രവചന വരത്തിന് വേണ്ടി ആഗ്രഹിച്ചാൽ കിട്ടും.
And if that be so, if we desire for the gift of prophecy through the Holy Spirit, we will receive it.
അതുകൊണ്ട് ഒരു വാക്യം വായിച്ചിട്ട് ഞാൻ അടുത്ത ഭാഗത്തേക്ക് പോകാം.
So I'll just read one verse and then come to the other
part. അതിന്റെ 39-ാം വാക്യം കൂടെ വായിച്ചേക്കാം.
Let's read verse 39 as well.
അതുകൊണ്ട് സഹോദരന്മാരെ പ്രവചനവരം വാഞ്ചിപ്പീൻ.
പ്രവചനവരം
വാഞ്ചിപ്പീൻ.
ഇംഗ്ലീഷിൽ എങ്ങനെ വായിച്ചു?
So my brothers, earnestly desire to prophesy.
Earnestly desire to prophesy. ഉണ്ടോ? എന്തുകൊണ്ടാ കാര്യം? എന്താ റീസൺ? എന്താ?
What is the reason for this?
ഞാൻ എന്തെങ്കിലും രണ്ട് വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ബുദ്ധി എന്നാ പറയുന്നേ.
If I say something, it might be from my mind.
നിങ്ങൾ എല്ലാവരും നല്ല സ്വഭാവമുള്ളവരായിരിക്കണം.
That you should be of good behavior.
അത് എന്റെ വാക്കാ.
Those are my words.
പക്ഷേ
But
പരിശുദ്ധാത്മാവിന്റെ വാക്കിന് മാത്രമേ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്താൻ കഴിയത്തുള്ളൂ.
It is only the words of the Spirit that can produce transformation in the heart.
അതിനു മാത്രമേ പരിശുദ്ധാത്മാവ് സാക്ഷി നിൽക്കത്തുള്ളൂ.
And it is only to that the Holy Spirit will stand as witness.
അതുകൊണ്ട് സഭയിൽ ഒരു ആത്മീയ ശുശ്രൂഷ നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ,
And so if we desire for a spiritual ministry in the church,
ആഗ്രഹിക്കുന്ന ഏതൊരുവരോടും ഞാൻ പറയുകയാണ്,
I am telling to all those who desire,
പ്രവചനവരം വാഞ്ചിക്കണം.
That you greatly desire for the gift of prophecy.
അത്ര നമ്മൾ ഇതാമതി.
That is all we need to do.
ബാക്കി ദൈവം ചെയ്തോളും.
The rest of the things will be handled by him.
ആഗ്രഹിക്കണം.
Let us desire.
പ്രാർത്ഥിക്കണം.
Let us pray.
ചോദിക്കണം.
Let us ask.
നോക്കി എത്ര പ്രാവശ്യം പോൾ ഇത് റിപ്പീറ്റ് ചെയ്യുന്നത്.
See how many times Paul is repeating this.
അങ്ങനെയാണെങ്കിൽ,
And if that be so,
ഞാൻ ഇതിന്റെ ഈ വചനം കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു.
When I read this verse, this is what I said.
കർത്താവേ, എന്നെ കൊണ്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തെ മാറ്റാൻ കഴിയത്തില്ല.
That Lord, I cannot change even one single person.
Impossible ആണ് അത്.
It is impossible.
ഞാൻ ചോദിക്കുന്നു, ഈ ഹൃദയത്തെ മാറ്റാനായിട്ട് ആർക്കും പറ്റുമോ?
I am asking you, is it really possible to change this heart?
ഈ പുതിയ ഹൃദയമായിട്ട് പോലും വലിയ ബുദ്ധിമുട്ടാണ്.
It is a very difficult task for a new heart to be produced there.
അവിടെയാണ് സൗരങ്ങളെ എത്രമാത്രം ദൈവത്തിന്റെ കൃപ നമുക്ക് ആവശ്യം.
That is where we realize how much more we need God's grace.
പ്രവചനവരം വാഞ്ചിപ്പി.
Desire greatly the gift of prophecy.
എന്തൊക്കെ വർക്ക് ചെയ്യും?
What all will work?
പ്രബോധനം ഉണ്ടാകും.
There will be exhortation.
ആത്മീയ വർദ്ധനവ് ഉണ്ടാകും.
There will be spiritual growth.
ആശ്വാസം ഉണ്ടാകും.
There will be consolation.
അപ്പോൾ നിങ്ങൾ തിരിച്ചൊരു ചോദ്യം എന്നോട് ചോദിക്കുക ന്യായമായിട്ടും.
So you might legitimately ask me a question back.
ബ്രദർ, അപ്പോൾ ഈ ദൈവവചനം ഒന്നും വേണ്ടേ?
So don't we really require the scriptures?
ഞാൻ പറഞ്ഞത്, ഈ ദൈവവചനമാണ് പ്രവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നത്.
It is through the scriptures in prophecy that the spirit really deals with us.
പക്ഷേ റൈറ്റ് ആയിട്ട് പറയേണ്ട കാര്യങ്ങൾ അങ്ങോട്ട് പറയാൻ സാധിക്കുന്നത് പരിശുദ്ധാത്മാവിൽ മാത്രം.
But to say the right words at the right time is what the spirit really operates in.
തക്ക സമയത്തെ വാക്ക് വെള്ളിത്താലത്തിൽ പൊൻനാരങ്ങ പോലെയാണ്.
The scripture says that the right word at the right time is like golden apples being placed in a silver plate.
ഞാൻ ഒരിക്കൽ പറഞ്ഞിരുന്നു അത്.
And once I said this.
ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞിരുന്നു.
And I said this example.
ഒരു ഒരു രോഗിയെ കാണാൻ പോയപ്പോഴത്തേന്,
That when I went to see a sick man.
ക്യാൻസർ ബാധിച്ച രോഗിയാണ്.
He had cancer.
നമ്മളോട് ചെന്ന് യേശുവിന്റെ നാമത്തിൽ ക്യാൻസർ ഒക്കെ സൗഖ്യമാവും വലിയ ക്ലാസ് കൊടുത്തോണ്ടിരിക്കുകയാണ്.
And I was taking a big class in Jesus' name, let your cancer be healed.
അപ്പൊ ആ വ്യക്തി പറഞ്ഞു.
And that person said.
വേറെ എന്റെ പ്രശ്നം ക്യാൻസർ അല്ല.
Brother, my problem is not cancer.
അതൊക്കെ എനിക്ക് സഹിക്കാം.
That is something I can bear.
പക്ഷെ എന്റെ ഭർത്താവ് എന്നെ വെറുക്കുകയാണ്.
The fact that my husband hates me.
എനിക്ക് അതാണ് താങ്ങാൻ കഴിയാത്തത്.
That is what I can't bear.
അത് പ്രവചനവരെല്ലാം ഞാൻ നോക്കി പിടികിട്ടിയില്ല.
Because I didn't have the gift of prophecy, I didn't understand that.
നമ്മൾ കണ്ടപ്പോൾ ക്യാൻസർ ആയി അമ്മ ഇതിനെ ശാസിച്ച് ഇപ്പൊ ശരിയാക്കിയേക്കാം നമ്മൾ വിചാരിക്കുന്നത്.
So when I went there, the first thing that came to my mind was to rebuke this cancer in Jesus' name.
ഞാൻ പറഞ്ഞു, നമ്മുടെ ലിമിറ്റേഷനെ കുറിച്ചാണ്.
I'm trying to emphasize the limitation that we have.
എത്ര ലിമിറ്റഡ് ആണ് നമ്മളല്ലേ?
How limited we are.
എന്താ പറയേണ്ടതെന്ന് പോലും നമുക്ക് അറിയത്തില്ല.
We do not even know what to say.
എത്രമാത്രം കർത്താവിന്റെ കൃപ നമുക്ക് ആവശ്യമാണ്.
How much more we need the grace of God.
അതിന് ദൈവത്തിന്റെ കൃപ അവൈലബിൾ ആണ്.
And this grace is available to us.
കർത്താവ് പറഞ്ഞു, ചോദിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും.
The Lord said that you ask and you will receive.
പ്രവചനവരം വാഞ്ചിപ്പീൻ.
That you desire the gift of prophecy.
Hallelujah.
Hallelujah.
ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്.
I've said this before but yet I'm repeating it again.
പണ്ട് മോശ പറഞ്ഞ പോലെ.
As Moses said.
രണ്ടുപേര് പാളയത്തിന് പുറത്ത് പ്രവചിച്ചു.
The two people they prophesied outside the city.
നോക്കി പഴയ കാലഘട്ടമാണ്.
And this is of the Old
Testament. He
took the spirit from Moses and gave it to 70 other
people. Because
Moses could not handle these things on his own.
And he didn't
think of giving them special classes.
The
spirit was taken off Moses and given to 70 other
people. And
only then can they do the ministry that Moses is doing.
I'm going to
come to that. And yet there were two people who were preaching outside the city.
Eldad and Medad. അപ്പോൾ ഉടനെ ആൾക്കാർ ഓടി വന്നിട്ട് പറഞ്ഞു, മോശേ ദേ പാളയത്തിന്റെ പുറത്ത് രണ്ടുപേരെ പ്രവചിക്കുന്നു, ഞങ്ങൾ അവന്മാരെ വിരോധിക്കട്ടെ.
And many people came running to Moses and said, there are two people who are prophesying outside the city, should we stop them?
വ്യാജൻ കാരണം പാളയത്തിന്റെ പുറത്താ
പ്രവചിക്കുന്നത്. They are false prophets because they are prophesying outside the city.
കള്ളപ്രവാചകന്മാരാ.
They are false prophets.
ഇതേ സംഭവം തന്നെ യേശുവിന്റെ കാലഘട്ടത്തിൽ നടന്നു.
And the same thing happened in the time of Jesus.
ശിഷ്യന്മാർ ഒരു ദിവസം നോക്കി ഓടി വരും യേശുവിന്റെ അടുക്കലേക്ക്.
Once the disciples were running and coming towards Jesus.
ഓടി അണച്ചു വരികയാണ്.
And they were running and panting.
കർത്താവേ ഞങ്ങൾ ഒരു കാര്യം കണ്ടു.
And they said, Lord, we saw something.
അപ്പോൾ എന്താ കാര്യം?
The Lord asked, what happened?
ഈ സംഭവം.
He said, it's a big thing.
നിന്റെ നാമത്തിൽ
that in your name
ദുഷ്ടൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു.
Someone is rebuking demons.
ഞങ്ങൾ അവനെ ശാസിക്കട്ടെ.
Shall we go and stop him?
കർത്താവ് എന്നാ പറഞ്ഞേ?
What did the Lord say?
ഞാൻ പറഞ്ഞ സോദരങ്ങളെ, മോശ പറഞ്ഞൊരു കാര്യമുണ്ട്. എല്ലാവരും ദൈവത്തിന്റെ ജനമെല്ലാം പ്രവാചകന്മാരായിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
And Moses said, when those people came and told him of the prophecies, that I greatly desire that everyone in this assembly would become prophets of God.
ആ മോശയുടെ പ്രാർത്ഥനയുടെ മറുപടിയാണ് പെന്തക്കോസ്ത് നാളിൽ സംഭവിച്ചത്. In one way.
It is the answer to that prayer of Moses that happened on the day of Pentecost. In one way.
ദൈവത്തിന്റെ ജനമെല്ലാം പ്രവാചകന്മാരാകുന്ന.
That every child of God becomes a prophet.
ഒരാള് പോലും ഇല്ലാതെ.
Not leaving one.
അത് പിള്ളേര് മുതല്.
Even children.
ചെറുപ്പക്കാര് മുതല്.
The youths.
പ്രായമുള്ളവർ വരെ.
The older men and women.
എല്ലാവരും ദൈവകരങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്ന ആ ചരിത്ര സംഭവമാണ് പെന്തക്കോസ്ത്.
Everyone being used of the Lord. Such a historic moment, the day of Pentecost.
അതാണ് പത്രോസ് പറഞ്ഞത്.
That is what Peter said.
ഇതൊരു പ്രവചന പൂർത്തീകരണമാണ്.
That this is the fulfillment of a prophecy.
അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരും.
That in the last days upon all flesh I will pour out my spirit.
നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും.
Your sons and daughters will prophesy.
യുവാക്കൾ ദർശനങ്ങൾ കാണും.
The youngsters will see dreams.
വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും.
And the older men and women will see dreams.
ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരും.
Upon the servants and the servant girls I will pour out my spirit.
അവരും പ്രവചിക്കും.
They will also prophesy.
ഒക്കെ മുഴുവൻ ദൈവജനം മുഴുവൻ പ്രവാചകന്മാരാകുന്ന ആ ചരിത്ര സംഭവമാണ് പെന്തക്കോസ്ത്.
The entire church, all the men and women being full of the spirit is really the mark of the day of Pentecost.
ചിന്ത കൂട പറയാനെങ്കിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞോട്ടെ, ജീസസ് മൾട്ടിപ്ലൈഡ്. യേശു അനേക മടങ്ങ്, യേശുവിനെ പോലെ അനേക മടങ്ങ് ആൾക്കാർ ശുശ്രൂഷ ചെയ്യുന്ന ചരിത്ര സംഭവമാണ് പെന്തക്കോസ്ത്.
And if I have to put it in other words, on the day of Pentecost, Jesus multiplied. People who were doing the ministry of Jesus just multiplied in that whole place. That is what Jesus said to the apostles. They were given classes for 3.5 years. It was just class after class that they were having. He's a new gen guy, so he doesn't know the language of the olden times.
ഏറ്റവും അവസാനം കർത്താവ് പറഞ്ഞു, ഇനിയാണ് സ്പെഷ്യൽ ക്ലാസ്.
And in the end, Jesus said, now is the time for the special class.
ഈ ക്ലാസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ക്ലാസ്.
And this is the class that's most important.
അത് യോഹന്നാൻ 14 മുതലാണ്.
And that is from John 14.
മത്തായി 5:6-7 ആദ്യം കൊടുത്തു.
He gave Matthew 5:6-7 first.
അതെല്ലാം വർക്ക് ചെയ്യാൻ, മത്തായി 5:6-7 എല്ലാം വർക്ക് ചെയ്യാൻ സംഭവിക്കണമെങ്കിൽ ഈ യോഹന്നാൻ 14 മുതൽ വായിക്കണം.
If Matthew 5:6-7 have to really work out, they have to pay attention in this class.
മത്തായി 5:6-7 എന്താണ്?
What is Matthew 5:6-7?
കോപിക്കരുത്.
Do not be angry.
ആസക്തിയോടെ സ്ത്രീയെ നോക്കരുത്.
Do not look at a woman with lustful eyes.
ഞാൻ വിചാരിക്കും ശിഷ്യന്മാരുടെ ഡിസ്കഷൻ നടന്നു കാണും.
I'm pretty sure there was a discussion among the disciples.
ചെല്ലം ചെറുപ്പക്കാരല്ലേ.
They were also youngsters.
എല്ലാവരും 30 വയസ്സിന് താഴെയുള്ള ആൾക്കാരാണ് മിക്കവാറും.
They're mostly below the age of 30.
അവർ തമ്മിൽ ക്ലാസ് മത്തായി 5:6-7 കഴിഞ്ഞപ്പോ ശിഷ്യന്മാര് പറഞ്ഞാണ്, ഇത് നമുക്ക് വെച്ച പരിപാടിയാണോന്ന് അറിയത്തില്ല.
After listening to that class, they would have looked at each other and saying, this is really not possible.
സഹോദരനോട് കോപിക്കരുത്.
That do not get angry with your brother.
സഹോദരനോടല്ല മൊത്തത്തിൽ എല്ലാവരോടും
കോപമായിട്ടിരിക്കുകയാണ്. ഇവർ
തമ്മിൽ ആർഗ്യുമെന്റ്സ് നടക്കുന്നുണ്ട് ഇടയ്ക്ക്.
They always have arguments with each other.
ചിലതൊക്കെ വചനത്തിൽ എഴുതിയിട്ടുള്ളൂ.
Only some are written in the scriptures.
ബാക്കിയൊക്കെ ഇഷ്ടം പോലെ സംഭവങ്ങൾ നടക്കുന്നില്ലേ.
There are many such things that have happened as well.
എല്ലാം നല്ല ചെറുപ്പക്കാര്.
They were all youngsters.
അടിക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാ.
Those who were ready to hit each other.
പിന്നെ യേശുവിന്റെ കൂടെ ആയതുകൊണ്ട് ലാംഗ്വേജ് മാറ്റി കർത്താവെ തീ ഇറക്കി നശിപ്പിക്കട്ടെ എന്ന് പറയുന്നു.
So because they were with Jesus, their language was a little more moderated and they said, please bring down fire and burn them.
രണ്ടാമതയാ, ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്യാതെ എങ്ങനെ ജീവിക്കാൻ പറ്റും?
How can you not commit adultery in the heart and live?
അവരുടെ ക്ലാസിന്റെ മറുപടിയാണ് യോഹന്നാൻ 14:15-16.
The answer to all of their questions and their impossibilities was John 14:15-16.
യേശു പറഞ്ഞു, ഒരു സഹായകൻ വരും.
And Jesus said that a helper will come.
ആശ്വാസപ്രദൻ വരും.
A consoler will come.
അഡ്വക്കേറ്റ് വരും. നിങ്ങളുടെ ഉള്ളിൽ ഒരാൾ വരും.
A person will come inside of you.
അകത്തിരുന്നയാൾ വർക്ക് ചെയ്യും.
He will start working inside of you.
അതാ ഈ സംഭവം.
That is what this thing is about.
അകത്തിരുന്ന ആൾ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങും.
The person will reside inside of you and start working.
അപ്പോൾ പഴയ പോലെ അല്ല.
Then you will not be how you were before.
ഇല്ലാതെ ആർക്കും മത്തായി 5:6-7 അനുസരിക്കാനായിട്ട് പറ്റും?
If not, then how can anyone obey Matthew 5:6-7?
ഒരാൾ ഒന്ന് വസ്ത്രം പുറമേയുള്ള വസ്ത്രം ചോദിച്ചു കഴിഞ്ഞാൽ അകമേയുള്ള വസ്ത്രം കൊടുക്കാനേ പറ്റും.
If someone comes and asks you your outer clothing, give even your inner clothing is what is.
ഇത് ആർക്ക് ചെയ്യാനായിട്ട് പറ്റും?
How can it be done by anyone?
വിധിക്കരുത്.
Do not judge.
നമുക്ക് കണ്ടു കഴിഞ്ഞാൽ വിധിക്കാൻ തോന്നുന്നു.
The first thing we lay our eyes on, we want to judge.
കർത്താവ് പറഞ്ഞു, മോനെ ഇട, ഇതെല്ലാം വർക്ക് ചെയ്യുന്ന ഒരു സംഭവത്തെ കുറിച്ച് ഞാൻ ഈ അവസാനം, നമ്മൾ പറയത്തില്ലേ ഏറ്റവും മെയിൻ പോയിന്റ് ഈ അവസാനമാണ് പറയുന്നത്.
And as we say that, you know, the main point was said right at the end.
Finally ആണ് എന്റെ കറക്റ്റ് ആയിട്ട് കർത്താവ് അങ്ങ് എന്ത് ചെയ്യുന്നത്, ബുൾസൈ ഹിറ്റ് ചെയ്യുന്നത് ഫൈനലാണ്.
It is finally in the last class that he hit the bullseye.
യോഹന്നാൻ 14.
That is John 14.
യോഹന്നാൻ 15.
John 15.
യോഹന്നാൻ 16.
And John 16.
എന്നെ പോലെ തന്നെ ഒരാൾ നിങ്ങളുടെ ഉള്ളിലേക്ക് വരും.
There is someone just like me who will come inside of you.
Hallelujah. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞൊരു ഒരു കാര്യം, ഒരു എക്സാമ്പിൾ എന്നെ ഭയങ്കര ഒത്തിരി ചലഞ്ച് ചെയ്തു.
An example said by a person the other day really encouraged me.
അദ്ദേഹം പറഞ്ഞു, ഈ പഴയ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ എന്നെ സൈക്കിള് ചവിട്ടി വലിയ മലമണ്ടെ സൈക്കിൾ ചവിട്ടി കയറ്റുന്ന പോലെയാ.
The old covenant is like a person who is with great difficulty riding a cycle uphill.
10 കൽപ്പന,
10 commandments,
അതിനോട് ചേർന്ന് 610 വേറെ പ്രമാണങ്ങൾ,
and apart from that 613 other commands.
ആകപ്പാട് നിന്ന് ചവിട്ടുക.
And with great difficulty he is climbing.
നിങ്ങൾക്ക് കുമിളിലൊക്കെ വന്ന അറിയാം, വലിയ മലയുണ്ട്, ചവിട്ടി ഊപ്പാട് തീരുന്നതല്ലാതെ ഈ സംഭവം മുകളിലോട്ട് കയറുന്നില്ല.
You may huff and puff, but you will not be able to take the cycle uphill.
കുറച്ച് കേറി ചവിട്ടുന്നു,
you will go for some time,
പിന്നെ വെള്ളം കുടിക്കുന്നു,
then you will drink some water,
പിന്നെ ചവിട്ടുന്നു,
then again you will go ahead.
കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ബ്രേക്ക് പിടിച്ചു നേരെ നിരങ്ങി താഴ്ത്തു പോരുന്നു.
And after some time when you apply the brakes, despite that you will slide down.
ഇങ്ങനെ ആകപ്പാടെ ബുദ്ധിമുട്ട് നിൽക്കുക.
It is a complete struggle.
അപ്പോഴാണ് കർത്താവ് ഒരു വലിയ ഒരു ലോറി ഓടിച്ചുകൊണ്ടോടെ വരിക, 16-wheel ലോറി ആയിട്ട് കർത്താവ് വരികയാണ്.
And that is when the Lord comes with a 16-tire lorry.
കർത്താവ് വണ്ടി കൊണ്ട് നിർത്തി.
And the Lord stops the vehicle there.
നോക്കിയപ്പോൾ ഇവരെല്ലാം ചവിട്ടി മടുത്തു നിൽക്കുക.
He is looking at people who have grown tired.
കർത്താവ് പറഞ്ഞു, മടുത്തവനെ.
And he asked, are you tired?
ഒരു ചെറിയ പരിപാടി ഉണ്ട്.
There is a small thing.
ഇതിന്റെ അകത്ത് മുഴുവൻ കൊച്ചു കൊച്ചു മോട്ടർ വെച്ചിരിക്കുക. മോട്ടർ വണ്ടിക്കകത്ത് പോയി ഇതിന്റെ അകത്ത് കൊണ്ടുവന്നിരിക്കുക.
He has brought small motors in his vehicle.
And the cycle lot vechu.
And he fitted it into the cycle.
Appo ini ningal thanne vandi odikanam.
He said you yourself have to ride the cycle.
Ningal accelerator kodukanam.
You have to accelerate.
Pache
but
ee chautti chautunda ee motorinte shaktiyil ee ketam kerikkolum.
You don't need to really ride the bicycle now, it will go on its own as you accelerate.
Idana pudhiya niyamam.
This is the new covenant.
Idana ende pratheegatha.
And this is its speciality.
പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ,
that when the Holy Spirit comes upon you,
നിങ്ങൾ ശക്തി പ്രാപിക്കും.
You will receive power.
പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വരുമ്പോൾ,
when the Spirit comes inside of you,
അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും.
He will lead you into all the truth.
പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ,
when the Spirit comes upon you,
അവൻ നിങ്ങളെ സഹായിക്കും.
He will be your helper.
ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും.
The Holy Spirit will help us to obey the commandments of God.
Ezekiel 36 ൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം അതാ.
Ezekiel 36 also talks about it.
എന്താണ്? ദൈവത്തിന്റെ കൽപ്പനകളിലും ചട്ടങ്ങളിലും നടക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും.
That he will lead you and he will make you obey all the commandments and the laws.
നമ്മൾ തന്നെ വണ്ടി ഓടിക്കണം.
We are the ones who have to drive it.
നമ്മൾ തന്നെ ആക്സിലറേറ്റർ കൊടുക്കണം.
We are the ones who have to accelerate.
നമ്മൾ ഇടയ്ക്ക് വെട്ടിക്കുകയും പിടിക്കുകയും ചെയ്യണം.
We might have to turn the vehicle here and there.
പക്ഷേ
but yet
നമ്മുടെ ചവിട്ട് കൊണ്ട് അല്ല ഇപ്പോ കേറുന്നത്.
It is not because of our efforts.
ആ മോട്ടറിന്റെ ശക്തി കൊണ്ടാണ് ഇപ്പോ കേറാൻ പോകുന്നത്.
It is because of the motor's power that we are going to be driven out.
Hallelujah.
Hallelujah.
എത്ര ഫ്രീഡം അല്ലേ,
ഹൗ മച്ച് ഫ്രീഡം ഇസ് ദേർ ഇൻ ദിസ്.
എത്ര ഫ്രീഡം. ഒന്ന് ജീവിതത്തിന് ഈ പരിശുദ്ധാത്മാവ് ആവശ്യമാണ്.
So we need the Holy Spirit for our life.
ശുശ്രൂഷയ്ക്ക് പരിശുദ്ധാത്മാവ് ആവശ്യമാണ്.
We need the Holy Spirit for the ministry.
എന്റെ സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ ഒരു ഭാഗത്തിലേക്ക് കൂടെ പെട്ടെന്ന് കടന്നു പോകാം.
Because of my time limitation, I will quickly go through another passage.
നിങ്ങൾ ഈ 1 കൊരിന്ത്യർ 15ലേക്ക് വന്നിട്ട് 1 കൊരിന്ത്യർ 15ലേക്ക് എടുക്കുമ്പോൾ,
Again when we go to 1 Corinthians 15,
ഈ 14ാം അധ്യായം കൃപാവരങ്ങളെ പ്രവചനവരത്തെക്കുറിച്ച് പറഞ്ഞ 15ാം അധ്യായം നിങ്ങൾ ശ്രദ്ധിച്ചു. എന്താ 15ാം അധ്യായത്തിന്റെ തുടക്കം എങ്ങനെ എഴുതിയിരിക്കുന്നത്?
What is the start of chapter 15?
എന്താ എന്തിനെ കുറിച്ചാ പറയുന്നേ?
What is he talking about?
സുവിശേഷത്തെ കുറിച്ചാ പറയുന്നേ.
He's talking about the gospel.
പിന്നെ വായിച്ചാ മതി.
You can read it later.
First principles പഠിച്ചവരൊക്കെ അത് ആ ഭാഗങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്.
Those who have studied the first principles know this very well.
എന്താണ് ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളുടെ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളുടെ പ്രകാരം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. Verse 3 and 4.
Verse 3 and 4, that Christ died for our sins in accordance with the scriptures, that he was buried, that he was raised on the third day in accordance with the scriptures.
അഞ്ചാം വാക്യം.
Verse 5.
കേഫാവിനും പിന്നെ 12 പ്രത്യക്ഷനായി.
And that he appeared to Cephas, then to the 12.
അതിന്റെ അടുത്ത വാക്യം 16ാം വാക്യം.
Then verse 16.
അനന്തരം അവൻ 500 സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി.
That he appeared to 500 more brothers.
എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞതിന്റെ കാര്യം എന്താ?
What is the reason for saying all this?
നമുക്ക് ഈ 12 കർത്താവ് പ്രത്യക്ഷനായത് അറിയാം.
That he
ഉയർത്തെഴുന്നേറ്റിട്ട്.
We know that he appeared to the 12.
പക്ഷേ പൗലോസ് പറയുകയാണ്.
But Paul is saying,
ഒരു 500 പേർക്ക് പ്രത്യക്ഷനായെന്ന്.
In verse 6 that he appeared to more than 500.
ഏയ് അത് എങ്ങനെയാ 500 പേരാകാ?
Who are those 500?
അപ്പോൾ നമ്മൾ പറഞ്ഞ 120 ഉള്ളതാണ് നമ്മൾ ഈ പറയുന്നത്.
And we always think about the 120.
ഏയ് സോ ഒരു 120 അല്ല 500 ഉണ്ട് സംഭവം.
Hey brothers, it's not just about the 120, but there are 500 here.
ആഹ് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ട ഒരു 500 പേരെങ്കിലും മിനിമം ഉണ്ട്. 500 അല്ല 512 കൂട്ടിക്കോ.
There are minimum 512 people if I can say so.
എന്താ ഇത് ഇങ്ങനെ ഈ പൗലോസ് ഇത് പറയാൻ കാര്യം എന്താ?
What is the reason for Paul to say this?
ഒരു പ്രധാനപ്പെട്ട ട്രൂത്ത് പോലീസ് പറയുകയാണ്.
There is a very important truth that he is trying to convey.
എന്താണ് ആ ട്രൂത്ത്?
What is that truth?
ആ ട്രൂത്ത് ആണ് ഉയർത്തെഴുന്നേൽപ്പ്.
The truth is resurrection.
യേശു മരിച്ചവരിൽ നിന്ന് പുനരുത്ഥാനം ചെയ്തു.
That Jesus, he rose up from the dead.
യേശു ഉയർത്തെഴുന്നേറ്റു.
That he resurrected.
അന്നിട്ട് താഴേക്ക് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാണ് ഈ 15ാം അധ്യായം മുഴുവന്റെ ബാക്കി ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ച് സംസാരിക്കുക.
And the rest of chapter 15 is talking about this resurrection.
എന്താ ഈ ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രത്യേകത?
What is the uniqueness of this resurrection?
യേശു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് ദൈവ ജനത്തിനും ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്.
That because Jesus rose up from the dead, there is a resurrection awaiting us.
യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം.
That if Jesus has not risen from the dead, then our preaching and your faith are both are in vain.
നോക്കുക എത്ര പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ആലോചിക്കേ.
You see how important this is.
പൗലോസ് പറയുകയാണ് ഞങ്ങൾ എന്തൊക്കെ പ്രസംഗിച്ചാലും യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് പ്രസംഗിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്.
Paul is saying whatever else we preach, if we do not preach his resurrection, then all of it is in vain.
ഇത്ര ഇമ്പോർട്ടന്റ് ആണ് ഉയർത്തെഴുന്നേൽപ്പ്.
You see how important this is.
അത് മനസ്സിലാക്കണമെങ്കിൽ,
and if we have to understand it,
ഈ ഭാഗം നമ്മൾ ഈ 15ന്റെ ബാക്കിയൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുള്ള ഞാൻ ആ ഭാഗം വിടുകയാണ്.
Because we have thought about the remaining portions of chapter 15, I'm leaving it.
ഞാൻ അപ്പോസ്തല പ്രവർത്തനത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുക.
Let's go to the Acts of the Apostles.
അവിടെ അപ്പോസ്തലന്മാർ പ്രസംഗിച്ച എല്ലാ പ്രസംഗത്തിലും പറഞ്ഞൊരു കാര്യമുണ്ട്.
There is one thing that is repeated in all of the sermons that the apostles preached.
അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം.
Acts chapter 1.
അതിന്റെ 22-ാം വാക്യം.
And verse 22.
ഞങ്ങളുടെ കൂടെ നടന്ന പുരുഷന്മാരിൽ ഒരുത്തൻ ഞങ്ങളോട് കൂടെ അവന്റെ പുനരുദ്ധാനത്തിനും സാക്ഷിയായി തീരണം.
അങ്ങനെ
അവർ യൂസ്തോസ് എന്ന് മറുപേരുള്ള ബർഷബ എന്ന യോസഫ് മത്യാസ് എന്നീ രണ്ടുപേരെ നിർത്തി.
കണ്ടോ, ശ്രദ്ധിച്ചേ, യൂദാ എന്ത് ചെയ്തു? യൂദാ എന്ത് പോയി ചത്തു?
ജൂഡാസ് ഇസ്കാരിയോട്ട് മെന്റൻഡായി.
യൂദായ്ക്ക് പകരം ഒരാളെ തിരഞ്ഞെടുക്കണം.
They're trying to select someone in place of him.
എന്താണ് അതിന്റെ ക്രൈറ്റീരിയ?
What are the two criteria that they say?
എതിരിക്കാണ് ഞങ്ങളോട് കൂടെ നടന്ന അവന്റെ പുനരുദ്ധാനത്തിന്റെ സാക്ഷിയായി തീരണം.
First is he should have accompanied us during all the time that the Lord Jesus went in and among us.
കണ്ടോ, ശ്രദ്ധിച്ചേ, അതായത് ഇനി ഭാവിയിൽ പറയാൻ പോകുന്നതിന്റെ കാര്യം പറയാണ്, പുനരുദ്ധാനത്തിന്റെ സാക്ഷിയാകണം.
And the second is that he must be a witness to the resurrection which is going to be spoken of in the future.
രണ്ടാം അധ്യായം അതിന്റെ 24-ാം വാക്യം.
Chapter 2 and verse 24.
Acts chapter 2 verse 24.
ദൈവമോ മരണപാശങ്ങളെ അഴിച്ച് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു.
കണ്ടോ, പത്രോസിന്റെ പ്രസംഗമാണ്.
See, this is the sermon of Peter.
പരിശുദ്ധാത്മാവിനെ അയക്കുന്ന കാര്യം പറഞ്ഞിട്ട്,
after talking about the sending of the Holy Spirit,
എന്നിട്ട് പറയാണ് എന്ത് ചെയ്തു? ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു.
What is he saying next? That God raised him up.
32-ാം വാക്യം.
Verse 32.
യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു, അതിന് ഞങ്ങളെല്ലാവരും സാക്ഷികളാകുന്നു.
This Jesus God raised up and of that we are all witnesses.
അതിന്റെ 33-ാമത്തെ വാക്യം
Verse 33.
അവൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് ആരോഹണം ചെയ്തു, പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി നിങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പകർന്നു തന്നു.
Being therefore exalted at the right hand of God and having received from the Father the promise of the Holy Spirit, he has poured out this that you yourselves are seeing and hearing.
കണ്ടോ, യേശു ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലതുഭാഗത്ത് പോയതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് വന്നത്.
So it is because Jesus was raised from the dead and he went into the Father's presence at his right hand that we have received the Spirit.
ഇവിടെ പറഞ്ഞു ഞങ്ങൾ ഉയർത്തെഴുന്നേൽപ്പ് കണ്ടു.
And he said that you have seen the resurrection.
അത് മാത്രമല്ല, അവൻ ആരോഹണം ചെയ്യുന്ന കണ്ടു.
And not only that, you have seen him ascending.
ഇനി അത് മാത്രമല്ല,
and not just that,
അവൻ ആരോഹണം ചെയ്ത് പിതാവിനോട് ചോദിച്ച് പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ കയച്ചു തന്നു.
After his ascension, he went to the Father and asked of the Spirit, and we have received it.
വീണ്ടും അതിന്റെ 3-ാം അധ്യായം,
and again chapter 3,
15-ാം വാക്യം,
verse 15.
അവനെ ദൈവം മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. അതിന് ഞങ്ങൾ സാക്ഷികളാകുന്നു.
അതിന്റെ 4-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം,
4:10.
നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായി നസറായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമുള്ളവനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു എന്ന് നിങ്ങൾ എല്ലാവരും ഇസ്രായേൽ ജനമൊക്കെയും അറിഞ്ഞുകൊള്ളുവേ.
അതിന്റെ വീണ്ടും അതിന്റെ 33-ാമത്തെ വാക്യം,
അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിന്റെ പുനരുദ്ധാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു.
ശ്രദ്ധിച്ചേ, അപ്പോസ്തോലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിന്റെ പുനരുദ്ധാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു.
And with great power the apostles were giving their testimony to the resurrection of the Lord Jesus.
എന്താ ആ മഹാശക്തി?
What is that great power?
5-ാം അധ്യായം,
chapter 5,
12-ാം വാക്യം,
verse 12.
അപ്പോസ്തോലന്മാരുടെ കയ്യാൽ
ജനത്തിന്റെ ഇടയിൽ പല അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നു.
14-ാം വാക്യം,
മേൽക്കുമേൽ അനവധി പുരുഷന്മാരും സ്ത്രീകളും കർത്താവിൽ വിശ്വസിച്ചു ചേർന്നു വന്നു.
15-ാം വാക്യം,
രോഗികളെ പുറത്തു കൊണ്ടുവന്ന് പത്രോസ് കടന്നു പോകുമ്പോൾ അവന്റെ നിഴൽ എങ്കിലും അവരിൽ വല്ലവരുടെയും മേൽ വീഴേണ്ടതിന് വീഥികളിൽ വിരിപ്പിന്മേലും കിടക്കമേലും കിടത്തും. അതുകൂടാതെ യെരുശലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്നും പുരുഷാരം വന്നുകൂടി രോഗികളെയും അശുദ്ധാത്മാക്കളെയും ബാധിച്ചവരെയും കൊണ്ടുവരികയും അവർ എല്ലാവരെയും സൗഖ്യം പ്രാപിക്കുകയും ചെയ്യും.
Let's pay attention, brothers, sisters.
ഈ നമുക്ക് സംഭവിച്ച ഒരു കാര്യം ഞാൻ പറയാൻ തോന്നുന്നു.
I want to share an experience that we had.
നമ്മൾ ഈ ശരിക്കുള്ള സഭ എന്താണെന്ന് കണ്ടിട്ടില്ല.
We have not really seen what the real church is.
നമുക്ക് സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞായറാഴ്ച ഒരുമിച്ച് കൂടുന്നു, പാട്ട് പാടുന്നു, ഒരു പ്രസംഗം പറഞ്ഞു വീട്ടിൽ പോകുന്നു.
For us, the church is coming together on a Sunday, singing songs, listening to a message and going back.
ശരിക്കുള്ള സഭ നമ്മൾ കണ്ടിട്ടേ ഇല്ല.
We have not seen the real church.
അത് കാണണമെങ്കിൽ അപ്പോസ്തല പ്രവർത്തനത്തിലേക്ക് നോക്കണം.
If we want to see it, we have to look at the Acts of the Apostles.
അപ്പോസ്തല പ്രവർത്തനത്തിന്റെ അകത്താണ് ഒറിജിനൽ സഭയുള്ളത്.
The original church is seen in the Acts of the Apostles.
ബാക്കിയെല്ലാം അതിന്റെ ഒരു വേറൊരു വേർഷൻ ആയി പോയി.
All the other things are just other versions of it.
എനിക്ക് എന്നെ ഹൃദയത്തിൽ ദിവസങ്ങളിൽ ഭാരപ്പെടുന്ന ഒരു കാര്യം അതാണ്.
It is something that's burdening in my heart.
അപ്പോൾ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് നമ്മളാണ് ഏറ്റവും വലിയ ചർച്ച്.
That we believe that we are the biggest church here.
ഈ ഞാൻ ഒരാളെ കണ്ടപ്പോഴത്തേന് അവർ പറഞ്ഞു 50 പേരുണ്ട് കേട്ടോ ഞങ്ങളുടെ ചർച്ചില്.
When I saw a person, he told me that we have 50 people in our church.
അവരെ സംബന്ധിച്ച് അതാണ് ഏറ്റവും വലിയ സംഭവം.
For them, that is the biggest thing.
500 ആൾക്കാർ പറഞ്ഞു 500 പേരുള്ളതാണ് ഏറ്റവും വലിയ സംഭവം.
For a person who has 500, for him, that is the biggest thing.
അത് ഈ നമ്പറിന്റെ പരിപാടിയാണ് കുട്ടിക്ക്. അത് നമ്പറിന്റെ നമ്പർ വെച്ച് പറയുന്നതാണ് കാര്യങ്ങൾ.
ഇറ്റ് ഇസ് ജസ്റ്റ് എ മാറ്റർ ഓഫ് നമ്പർ ഫോർ ദം.
പക്ഷെ നിങ്ങൾക്ക് ഈ സഭ എന്താണെന്ന് അറിയണമെങ്കിൽ, ഇപ്പൊ നമ്മൾ പാട്ട് പാടിയില്ല, സഭയാം കൂട്ടമേ എന്ന് പാട്ടൊക്കെ പാടിയായിരുന്നു. ഈ സഭ എന്താണെന്ന് അറിയണമെങ്കിൽ എവിടെ നോക്കണം?
If you want to know what the church looks like, where do we look?
നമ്മൾ സാധാരണ വായിക്കാത്ത അപ്പോസ്തല പ്രവർത്തനം വായിക്കണം.
The book that is often forgotten by us, Acts, is what we ought to read.
എന്താ സഭ എന്ന് കാണാനായിട്ട് പറ്റും?
We can really see what the church looks like.
ആലോചിക്കുക, പത്രോസ് പോകുമ്പോൾ നിഴലടിക്കാൻ വേണ്ടി രോഗികളെ സൈഡിൽ കൊണ്ടുവന്ന് കിടത്തുക, എന്നാ സംഭവം അത്?
ജസ്റ്റ് ഇമാജിൻ ദാറ്റ് വെൻ പീറ്റർ ഈസ് വാക്കിംഗ് അലോങ് പീപ്പിൾ ആർ placing their sick ones along the road so that his shadow may fall on them.
ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്ന് ആൾക്കാർ രോഗികളെല്ലാം പൊക്കിക്കൊണ്ടുവരിക.
People from surrounding towns are bringing their sick.
രോഗികളെയും അശുദ്ധാത്മാക്കൾ ബാധിച്ചവരെയും കൊണ്ടുവരും.
They are bringing sick people and those who are demon possessed.
അടുത്താണ് ഏറ്റവും സങ്കടമുള്ള കാര്യം.
The next is the saddest.
അവർ എല്ലാവരും സൗഖ്യം പ്രാപിക്കുകയും ചെയ്യും.
And each one of them was healed.
What is this? എന്തേ ഇതിനേക്കാൾ രസകരമായ ഒരു കാര്യമുണ്ട്.
More interesting thing is
അപ്പോസ്തല പ്രവർത്തനം 19 അധ്യായം
Acts chapter 19
അതിന്റെ 11 വാക്യം
verse 11
ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണമായ വീര്യപ്രവൃത്തികളെ ചെയ്യിക്കയാൽ അവന്റെ മെയ്മേൽ നിന്ന് റുമാലും ഉത്തിരിയവും രോഗികളുടെ മേൽ കൊണ്ടുവന്നിടുകയും വ്യാധികൾ അവരെ വിട്ടുമാറുകയും ദുരാത്മാക്കൾ പുറപ്പെട്ടു പോവുകയും ചെയ്തു.
കണ്ടോ, ശ്രദ്ധിച്ച് പൗലോസ് മുഖാന്തരം അസാധാരണ വീര്യപ്രവൃത്തികൾ എന്നാ പറഞ്ഞത്.
It says that there were extraordinary miracles done by the hands of Paul.
അടുത്തതാണ് ഇപ്പൊ നമ്മളൊരാണെങ്കിൽ പൗലോസിനെ ശാസിച്ചേനെ, അന്നേരം സഭയിൽ നിന്ന് പുറത്താക്കി മഹറോൻ ചൊല്ലിയനെ.
If we were there, we would have
എന്ത് ചെയ്തിരിക്കുകയാണ്, ഇംഗ്ലീഷ് എങ്ങനെയാണ്, ഹാൻഡ്കർചീഫ് ആൻഡ് ഏപ്രൺസ്.
And in English it says that via handkerchiefs and aprons.
എന്താ ഏപ്രൺ എന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ല കേട്ടോ.
Did you all understand what aprons are?
പൗലോസ് വല്ല ഏപ്രൺ ഉണ്ടായിരുന്നോ? എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ തോർത്ത് പോലെ എന്തെങ്കിലും ആണോ.
It's probably like a towel that we put in our
I don't know. അതോ ഈ സഹോദരിമാരുടെ അടുക്കളയിൽ ഏപ്രൺ ഉണ്ട്, അതുപോലത്തെ എന്തെങ്കിലും സംഭവമാണോ?
Or is it something that the sisters wear in the kitchen?
എനിക്ക് ഈ ടെൻ മേക്കേഴ്സ് എന്താ ചെയ്യുന്നത് എനിക്ക് അറിയത്തില്ല എക്സാക്ട്ലി.
I do not know exactly what the ten makers used to do.
ഞാൻ അലക്കിയാണ് ഇത് എടുത്തോണ്ട് പോകും ആൾക്കാർ.
But this is being taken away by people.
നമ്മളൊരാണെങ്കിൽ എടുത്തോണ്ട് പോകാൻ സമ്മതിക്കുമോ?
If it was us, would we allow it?
എന്റെ പൊന്നു സോര, എന്റെ പണി പോകാനുള്ള സാധ്യതയുണ്ട്.
Brother, please let me be my job.
എന്നെ ആൾക്കാർ മഹറോൻ ചെല്ലാൻ സാധ്യതയുണ്ട്.
There are people will start rebuking me.
ഇത് എടുത്തോണ്ട് പോയി.
And he took him.
രോഗികളുടെ മേൽ കൊണ്ടുവന്നിട്ടു.
And it was put on the sick.
രോഗി സൗഖ്യമായി.
And the sick were healed.
അത് നമുക്ക് മനസ്സിലാകും, ഒരു സൈക്കോളജിക്കൽ ടെക്നിക് ആണെന്ന് വേണേ പറയാം.
I think it's a psychological technique.
പക്ഷേ ഇത് രണ്ടാമത്തെ കാര്യം എന്നെ അത്ഭുതപ്പെടുത്തിയത്.
But the second thing is what stunned me.
ഇത് കൊണ്ടിട്ടപ്പോൾ ദുരാത്മാക്കൾ പുറപ്പെട്ടു പോയെന്ന്.
That when this was put, evil spirits were leaving people.
Hey, അതെന്താ സംഭവം?
How is that possible?
സോ നമ്മൾ ഇങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കേട്ടോ.
There was a time like this.
നേരെ അടിക്കുമ്പോൾ രോഗി സൗഖ്യം വന്നു.
That when shadows are falling, people are being healed.
നിങ്ങൾ ഇമാജിൻ ചെയ്യാൻ പറ്റുമോ, യെരുശലേമിന്റെ തെരുവീഥികളിൽ അവര് ഈ പ്രാർത്ഥനാ സമയത്തൊക്കെ വരുമായിരിക്കുമല്ലോ. അപ്പൊ പ്രാർത്ഥനാ സമയത്തിന്റെ സൈഡിൽ രണ്ട് സൈഡിൽ രോഗികളെ നിരത്തിയിരിക്കുക.
So can you imagine that on the streets of Jerusalem during the times of prayer when they come out, they are seeing sick people on both sides of the road.
നിഴൽ അടിച്ചാൽ മതി സൗഖ്യമാവുന്നു.
That when the shadows are touching them, they are healed.
ഇത് ബൈബിളിലുള്ള സംഭവമാണ്.
This is what is written in the scriptures.
I don't know. എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണ്.
I cannot understand this.
ഈ സഭയിലാണ് പൗലോസ് ഇത് ചെയ്തിരുന്നെങ്കിൽ അന്നേരം സഭയിൽ നിന്ന് പുറത്താക്കും.
If you would have done it in this church, we would have excommunicated.
ഇത് പരിശുദ്ധാത്മാവ് വരാൻ സാധ്യതയില്ല നമ്മൾ വിചാരിക്കുന്നത്.
Because we believe that the spirit cannot come here.
നമ്മൾ പറയത്തില്ലേ പണ്ട് കാലത്ത് എത്ര നല്ലതായിരുന്നു അല്ലേ.
We often say that it was so good in the olden times.
Correct. ഇവിടെയാ.
This is where we are talking about.
എന്താ സംഭവം സഹോദരന്മാരേ ഇത്?
What are the things that are happening here?
നടന്ന കാര്യമാണത്.
These are things that happened.
ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്.
It is so that you are strengthened in the scriptures.
മർക്കോസിന്റെ സുവിശേഷം
മാർക്ക്
16 അധ്യായം
chapter 16.
അതിന്റെ 19-20 വാക്യങ്ങൾ. മാർക്ക് 16 വേഴ്സ് 19 ആൻഡ് 20.
ഇങ്ങനെ കർത്താവായ യേശു അവരോട് അരുളി ചെയ്ത ശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ദൈവത്തിന്റെ വലത്തുഭാഗത്തിരുന്നു. അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു. കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചു. അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചു പോകുന്നു.
കർത്താവ് സ്വർഗത്തിലേക്ക് പോയി.
The Lord arose to heaven.
അവര് പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു.
And they went out and preached everywhere.
എഴുതിയിരിക്കുന്നത് കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ചു.
And it says there the Lord worked with them.
അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചും പോന്നു.
And confirmed the message by accompanying signs.
ഇത് പറയുമ്പോൾ ബൈബിൾ ഫോം ആയിട്ടില്ല.
When this is being said, the Bible has not been formed.
അപ്പോൾ നമ്മൾ പറഞ്ഞു ബൈബിൾ കിട്ടിയതുകൊണ്ട് പിന്നെ എന്ത് ചെയ്തു? അടയാളങ്ങളെല്ലാം നിന്നുപോയി.
So now that we have received the scriptures, all of these miracles have stopped.
സോ ഈ വചനത്തെ ഉറപ്പിച്ചു എന്ന് പറയുമ്പോൾ ബൈബിളിനെ ഉറപ്പിച്ചു എന്നല്ല അതിന്റെ അർത്ഥം.
When it says that the Lord worked with them and confirmed the message doesn't mean he confirmed the Bible.
CS ഉണ്ടേ മനസ്സിലാക്കാം. CS.
Common sense. If you have common sense, we'll understand.
അതാണ് മാർട്ടിൻ ലൂതർ പറഞ്ഞു, ബിബ്ലിക്കൽ ബൈബിളിന്റെ വ്യാഖ്യാനത്തിൽ ഏറ്റവും ആവശ്യം വേണ്ട ഒരു കാര്യമാണ് കോമൺ സെൻസ് എന്ന് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്.
മാർട്ടിൻ ലൂതർ സെഡ് ദാറ്റ് If you have common sense, that is enough to exposit the scripture.
എന്ന് പറഞ്ഞാൽ ഈ അപ്പോസ്തോലന്മാര് പറഞ്ഞ വചനം എന്ത് വചനമാണെന്ന് അറിയാമോ? യേശു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു, ഇത് വിശ്വസിച്ചാൽ പാപമോചനം കിട്ടും. ഈ സുവിശേഷം, ആ സുവിശേഷമാണ് എന്ത് ചെയ്യുന്നത്? അതിനെയാണ് ഈ അടയാളങ്ങൾ അതിൽ ഉറപ്പിച്ചത്.
So this gospel that was being preached by the apostles of Jesus, his life, his death, resurrection, when this was being preached, the Lord accompanied that with signs and wonders.
അല്ലാതെ 66 പുസ്തകത്തെ ഉറപ്പിച്ചു എന്നല്ല ഇതിന്റെ അർത്ഥം.
It is not talking about the 66 books being confirmed.
അതാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, വചനം വ്യാഖ്യാനിക്കുമ്പോൾ കോണ്ടെക്സ്റ്റിൽ വേണം വ്യാഖ്യാനിക്കാൻ.
And that is why I say, when we exposit the scriptures, let us expose it in context.
ആരെങ്കിലും പറഞ്ഞത് കേട്ട് വ്യാഖ്യാനിക്കരുത്.
Do not expose it based on what others have said.
Hallelujah. അങ്ങനെയാണെങ്കിൽ ഇന്നും,
and if that be so,
സുവിശേഷം പ്രസംഗിക്കുമ്പോൾ,
ഈവൻ ടുഡേ വെൻ ദി ഗോസ്പൽ ഈസ് ബീയിംഗ് പ്രീച്ച്ഡ്,
അവരുടെ കൂടെ നടക്കാൻ കർത്താവ് വരും.
ദി ലോർഡ് വിൽ കം അലോങ് ആൻഡ് വാക്ക് വിത്ത് ദോസ് ഹു ആർ പ്രീച്ചിംഗ്.
ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞത് പ്രൈമറിലി സുവിശേഷം പറഞ്ഞ കാര്യമായിട്ട് ബന്ധപ്പെട്ടാണ്.
ദാറ്റ് പ്രോമിസ് ഓഫ് ജീസസ് ദാറ്റ് ഐ വിൽ ബി വിത്ത് യു അൻടിൽ ദി എൻഡ് ഓഫ് ദി ഏജ് ഈസ് പ്രൈമറിലി വിത്ത് റിഗാർഡ് ടു ദി ഗോസ്പൽ.
യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം പറഞ്ഞാൽ,
ദാറ്റ് വെൻ വി പ്രീച്ച് ദി ഗോസ്പൽ ഓഫ് ദിസ് ജീസസ്,
അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിക്കുവാൻ ദൈവം വിശ്വസ്തനാണ്.
ദി ലോർഡ് ഈസ് ഫെയ്ത്ത്ഫുൾ ടു കൺഫേം ദി മെസ്സേജ് ബൈ അക്കംപനിങ് സൈൻസ്.
ഇതാ ബൈബിളിലെ ചരിത്രം.
ദിസ് ഈസ് വാട്ട് ദി ഹിസ്റ്ററി ഓഫ് ദി ബൈബിൾ ഈസ്.
ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.
I just want to mention one thing and then we'll pray.
ബുദ്ധിമുട്ടില്ല, 12 മണി ആയുള്ളൂ എന്ന് എനിക്കറിയാം.
It's only 12 o'clock, I know.
പണ്ട് നമ്മൾ 1 മണിക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നവരാണ്.
Earlier we used to eat lunch at 1.
കോവിഡ് നമ്മളെ ഹെൽപ്പ് ചെയ്തു.
കോവിഡ് ഹാസ് ഹെൽപ്ഡ് us.
കാരണം നമ്മുടെ 10 മുതൽ 12:30 വരെയുള്ള മീറ്റിംഗ് കോവിഡ് വന്നപ്പോൾ 10 മുതൽ 11:30 വരെയായി. പിന്നെ 15 മിനിറ്റ് പ്രാർത്ഥന, 12 കൊണ്ട് നമ്മൾ അവസാനിപ്പിച്ചു.
Our meeting which was from 10 to 12:45 has now been reduced to 10 to 11:45 and now we pray and finish.
കർത്താവേ, കോവിഡിനായിട്ട് സ്തോത്രം.
Thank you Lord for this COVID.
ഈ ബോറിംഗ് പ്രസംഗമൊക്കെ പെട്ടെന്ന് അവസാനിക്കുന്നു.
All these boring sermons have been shortened.
5 മിനിറ്റ് കൂടെ എടുക്കാം കേട്ടോ, എന്നാലേ അത് പറഞ്ഞു എനിക്ക് അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ.
I'll just take 5 more minutes, only then can I conclude.
ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇവിടെ ബൈബിൾ സ്റ്റഡി ഉണ്ടായിരുന്നു, ബുധനാഴ്ച.
The other day on Wednesday we had a Bible study.
സഹോദരന്മാർ ഓരോരുത്തർ ഷെയർ ചെയ്യുന്നുണ്ട്, എല്ലാവരും ഷെയർ ചെയ്യുന്നുണ്ട്.
എവറി ബ്രദർ ആൻഡ് സിസ്റ്റർ ഈസ് ഷെയറിംഗ്.
ഞാൻ അത്ഭുതത്തോടെ നോക്കിയിരുന്നു, ഓരോരുത്തരും കർത്താവ് കൊടുക്കുന്ന വചനത്തിന്റെ പരിജ്ഞാനം കണ്ട് ഞാൻ അത്ഭുതപ്പെടുകയാണ്.
ഐ വാസ് ലുക്കിംഗ് അറ്റ് ഈച്ച് വൺ ഓഫ് ദം, ദി വിസ്ഡം ദാറ്റ് ഗോഡ് ഹാസ് ഗിവൻ ദം ആൻഡ് വണ്ടറിംഗ്.
എനിക്ക് ഈ സഭയെക്കുറിച്ചുള്ള ഏറ്റവും വലിയ സന്തോഷമാണ്, നമുക്കിവിടെ ഒത്തിരി സഹോദരങ്ങൾ വചനത്തിൽ എന്തെങ്കിലും പറയാൻ പറഞ്ഞാൽ പറയുന്ന ഒത്തിരി പേരുണ്ട്.
This is my greatest joy of the church, that if anything is to be shared, everyone is ready to share something from the scriptures.
ആ പറയാനുള്ള ധൈര്യം പോലും പരിശുദ്ധാത്മാവ് തരുന്ന കേട്ടോ.
Even the boldness to share is given by the spirit.
ആ അത് കർത്താവിന്റെ കൃപയാണ് അങ്ങനെ പറയാനായിട്ടുള്ള ധൈര്യം നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്.
It is God's grace that we get this boldness to preach.
അതുമല്ല, അത് പറയുമ്പോഴത്തേ ഞാൻ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കിയിരിക്കുകയാണ് നിങ്ങൾ സഹോദരങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ.
And even as you all are sharing, brothers and sisters, I look on in great wonder.
നമ്മുടെ കോട്ടേജ് മീറ്റിംഗുകളിൽ ഞാൻ അത് കാണുകയാണ്.
In our cottage meetings I notice that.
സഹോദരന്മാർക്ക് ഷെയർ ചെയ്യുമ്പോൾ ഞാൻ അത്ഭുതത്തോടെ നോക്കിയിരിക്കുകയാണ്.
When brothers and sisters share, that I look on in wonder.
എന്റെ ധൈര്യം അതാണ്, ഇനി ഇപ്പോൾ എങ്ങോട്ടെങ്കിലും പോയാലും ധൈര്യത്തോടെ പോകാം, കാരണം നമ്മുടെ സഹോദരങ്ങൾ എല്ലാം എക്വിപ്ഡ് ആണ് ഇവിടെ.
And even if I want to go somewhere, I can go with great boldness, knowing that everyone here is equipped.
Hallelujah.
Hallelujah.
അപ്പോൾ ഞാൻ പറയാൻ വന്നത്, ഈ ഈ ശിഷ്യന്മാര്, ഈ അപ്പോസ്തോലന്മാര് അല്ലെങ്കിൽ ശിഷ്യന്മാര് ഇത്ര ശക്തിയോടെ ഈ കർത്താവിന്റെ പുനരുദ്ധാനത്തിന് സാക്ഷ്യം പറഞ്ഞതിന്റെ കാര്യം എന്താണെന്നറിയാമോ?
Do you know the reason why the apostles with such great power testified to the Lord's resurrection?
Enda karyam,
what is the reason?
Otta karyo,
there's only one thing.
Enda anariyo,
do you know what it is?
Avarude oru pentecost anubhavama,
because they had a pentecostal experience.
Enda adu,
what is it?
Aa pentecost naalil parishuddhaatmav endu idu shaktiyode avarude ullilekku vannu.
On the day of Pentecost, the Holy Spirit came down with much power upon them.
അവിടെ നിന്നാ കാര്യങ്ങൾക്ക് വ്യത്യാസം
വരുന്നത്.
അതുവരെ പമ്മിയും പിടിച്ചൊക്കെ നിന്ന ആൾക്കാർ,
until then those people were scared and afraid.
ശക്തിയോടെ കർത്താവിന്റെ പുനരുദ്ധാനത്തിന് സാക്ഷ്യം പറയുകയാണ്.
With great power and boldness they were testifying of the Lord's resurrection.
ഒന്ന് ആലോചിക്കേ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കർത്താവ് മരിച്ചപ്പം ഇവർ കുറച്ചുകൂടെ പമ്മണ്ടതല്ലേ ശരിക്കും?
Don't you think that they should have been even more scared when he died?
കാരണം അതുവരെയും ശക്തനായ കർത്താവ് കൂടെയുണ്ട്.
Because until then the powerful Lord was with them.
എന്തു വിഷയം വന്നാലും കുഴപ്പമില്ല.
Whatever happens, there's no problem.
കാറ്റും കോളും അടിച്ചോ.
If there's a powerful wind,
യേശുവിനെ വിളിച്ചാൽ മതി.
If you just need to call Jesus,
be still
and he'll come and rebuke it.
കാറ്റും കോളും ശാന്തമായി.
And the winds were quietened. If there's no food, you just need to tell Jesus. With 5 loaves, he will feed 5,000. If there's a demon, we just need to tell Jesus. And he will rebuke it. Do you understand the kind of boldness they would have had standing behind such a leader? They are standing in the shadows of this leader. But when the Lord died, all of their hopes were dashed. They became orphans. And that is why Jesus beforehand told them, I will not leave you as orphans.
Can you imagine
that when they were living with such a leader and he suddenly says, I'm going, what is their insecurity? They were running away. They ran in such a way that even the grass there did not grow back again. That is the kind of run they had. And even after the Lord Jesus resurrected and came back, it was difficult for them to believe. But it was a Pentecostal experience that changed them. That there was a great wind. The tongues of fire came upon them. And they were rising up now as new men and women. Wherever they went, the Lord was with them. And the Lord was affirming the words that they were uttering. And with one message, 3,000 people were changed. And it became 5,000 quickly. In the whole of Jerusalem, the Roman Empire was filled. There were miracles and wonders happening. And people understood that they were with Jesus. Because whatever Jesus did, they were doing the same thing.
Luke chapter 4, verse 1.
യേശു പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് അവന്റെ മേൽ വന്നു.
And when in the river of Jordan he was being baptized, he prayed, the heavens opened and the Holy Spirit came on him as a dove.
ശ്രദ്ധിക്കണം, ഒരു പ്രാവ് അങ്ങ് പറന്നു വന്നു.
A dove came flying down.
നമ്മൾ സാധാരണ സിനിമയ്ക്കകത്ത് കാണുന്ന യേശുവിന്റെ തോളേ വന്നിരുന്നതായിട്ട് കാണുന്നത്.
And most of the time in the Jesus movies we see the dove resting on his shoulder.
എനിക്കറിയില്ല യേശുവിന്റെ തോളേലാണോ തലയിലാണോ എനിക്കറിയില്ല.
I don't know if it was on the shoulder or on the head.
പക്ഷേ പ്രാവ് വന്നെന്നറിയാം.
But we know that the dove came.
ഈ പ്രാവ് വന്നിട്ട് പിന്നെ പ്രാവിനെ കാണുന്നില്ല.
After that, we do not see the dove. I believe the dove came and resided inside of him. A brother said an example like this. A sister always calls a preacher. She's calling him every day. That my husband has gone after another woman. There's no money. There's a lot of problems. And she's every day calling him and complaining. And he was tired. In the end, he grew weary and he couldn't handle it. He said, I can't help you beyond this. I will give you a person who will help you. And she asked, who is it? And he said, the Holy Spirit. And he told her, pray that Holy Spirit, please come inside of me. And he said, and after some time, her phone call stopped. He couldn't understand it. She's not calling him at all. After many months, he met her mother.
അമ്മയോട് ചോദിച്ചു എന്താ സംഭവിച്ചേ.
And he asked her, what happened to her?
ഫോൺ വിളിക്കുന്നില്ല, എന്തെങ്കിലും സംഭവിച്ചോ?
She's not calling me anymore, anything happened?
അപ്പം സഹോദരിയുടെ അനുഭവം പറഞ്ഞു.
And she said her experience.
ഇതിങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഈ സ്ത്രീ രാത്രി കിടന്നുറങ്ങുമ്പോൾ,
that once when the sister was sleeping,
പെട്ടെന്ന് ആരോ ലൈറ്റ് ഇട്ടു.
Someone switched on the light.
ചാടി എഴുന്നേറ്റു.
And she woke up.
ലൈറ്റ് ഓഫ് ചെയ്യാൻ പോയി. ആരോ ലൈറ്റ് ഓഫ്, പുള്ളിക്കാരൻ മാത്രമേ, രണ്ട് കുഞ്ഞു പിള്ളേർ മാത്രമേ ഉള്ളൂ.
She and her children are only there.
ചാടി ലൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോഴത്തെ ലൈറ്റ് ഓൺ അല്ല.
She jumped up and tried to switch off the light, but it was not on. It was a different light and she was scared. And this is what the sister testified. After some time, the light became almost like a globe. And it started resting on her head. And after that, all of her complaints went away. She didn't have any fears. She didn't have any discouragement. She didn't have any sadness. Because someone came inside of her.
Praavu Yeshuvinte ullilekku vannu.
That the dove came inside of Jesus.
Kaanunnavar Yeshuvineyanu kaanunnathu.
That the people who are looking are seeing Jesus.
Agathoru praavu undu.
That inside there is a dove.
Kaanunnavar apostolamariyanu kaanunnathu.
On the outside the people are seeing the apostles.
Agathoru thee kattunnundu.
But inside there is a fire burning.
Oru vyakthi agathundu.
There is a person on the inside.
Adana parishuddhaatmaavu.
That is the Holy Spirit.
Agathoru vyakthi.
That inside there is a man.
Samsaarikkunna vyakthi.
A person who speaks.
വഴി നടത്തുന്ന വ്യക്തി,
one who leads the way,
ആശ്വാസം തരുന്ന വ്യക്തി,
one who gives consolation,
കൂടെ എപ്പോഴും ഉള്ള വ്യക്തി,
one who is always with them,
that is Holy Spirit. അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്.
That is what is written here.
യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി.
That Jesus was full of the Holy Spirit.
അടുത്തത് അറിയാം, ആത്മാവ് അവനെ നടത്തി.
The next was that he was led by the Spirit.
ആത്മാവ് അവനെ നടത്തി.
That he was led by the Spirit.
വീണ്ടും എഴുതിയിരിക്കുകയാണ്.
And again it's written.
14th വാക്യം.
Verse 14.
യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിച്ചെന്നു.
Jesus returned in the power of the Spirit to Galilee.
ആത്മാവിന്റെ ശക്തി.
In the power of the Spirit.
അവിടെ കൊണ്ട് തീർന്നില്ല.
And not just there.
അവൻ വളർന്ന നസറത്തിൽ വന്നു.
He came to Nazareth.
അതിന്റെ 16th വാക്യം.
Verse 16.
അവൻ പറയുകയാണ്, അത് പള്ളിയിൽ ചെന്ന് വായിക്കുവാൻ.
He stood up to read in the temple.
18th vakyam.
In verse 18.
Kartav enne abhishekam cheyyugayal.
Because he has anointed me.
Avante aathmav ente mel undu.
The spirit of the Lord is upon me.
Nee sadichade.
Now let's pay attention.
Aathmavil niranju.
He was full of the Holy Spirit.
Aathmav enne nadathi.
The spirit led him.
Aathmavinte shaktiyode.
In the power of the spirit.
Aathmav enne abhishekam cheyyugayal.
That the spirit has anointed him.
Aathmav ente mel undu.
The spirit is upon him.
അഞ്ചു കാര്യങ്ങൾ എഴുതിയിരിക്കുക.
There are five things that are written
here. ഒറ്റ അധ്യായത്തിൽ.
In one chapter.
ആത്മാവിന്റെ നിറവ് വന്നപ്പോൾ.
In the fullness of the Holy Spirit.
ആത്മാവിന്റെ ഗൈഡൻസ് വന്നു.
There was a leading of the Holy Spirit.
ആത്മാവിന്റെ ശക്തി വന്നു.
There was a power of the Holy Spirit.
ആത്മാവിന്റെ അഭിഷേകം.
There was an anointing of the Spirit.
ആത്മാവിന്റെ മേലുണ്ട്.
It was upon him.
സ്വരങ്ങളെ, ഇതാണ് യേശുവിന്റെ ശുശ്രൂഷയുടെ രഹസ്യം.
This is the secret of Jesus' ministry.
ഇതേ കാര്യം തന്നെയാണ് അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷയുടെ രഹസ്യം.
And this is the secret of the apostles' ministry as well.
പത്രോസ് പറഞ്ഞു,
Peter said,
അന്ത്യകാലത്ത്,
in the last days,
സകല ജഡത്തിന്മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരും.
I will pour out my spirit on all flesh.
പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും.
Sons and daughters shall prophesy.
യുവാക്കൾ ദർശനങ്ങൾ കാണും.
The youngsters will see visions.
വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും.
That the old men and women will see dreams.
ദാസന്മാരും ദാസിമാരും പ്രവചിക്കും.
That the servants and servant girls will prophesy.
അതായിരുന്നു അവരുടെ രഹസ്യം.
That was their secret.
അപ്പോൾ നിങ്ങൾ ചോദിക്കുകയാണ്, വാക്യം ഉണ്ടല്ലോ, എല്ലാവരും അത്ഭുതങ്ങൾ ചെയ്യുന്നു.
So you might ask me, isn't there a verse, does everyone do miracles?
ഞാൻ പറഞ്ഞത് എല്ലാവരും അത്ഭുതം ചെയ്യുന്നതല്ല, എല്ലാവരും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന പറഞ്ഞു.
What I am saying is, whether you do miracles or not, do something or the other.
എല്ലാവരും എന്തെങ്കിലുമൊക്കെ ചെയ്യും.
Everyone will do something or the other.
ഒന്നും ചെയ്യാൻ പറ്റാത്തവരോടാണ് ഞാൻ ഇപ്പോൾ സംസാരിച്ചത്.
I am talking to people who say that they can't do anything.
നിങ്ങൾക്ക് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ,
do you greatly desire to do something for the Lord?
നിങ്ങൾക്ക് വേണ്ട പ്രധാനപ്പെട്ട കാര്യം,
the most important thing,
ആത്മാവിന്റെ നിറവ്,
is the fullness of the Holy Spirit.
അത് യേശുവിന് ആവശ്യമായിരുന്നെങ്കിൽ,
if it was needed for Jesus,
പരിശുദ്ധാത്മാവിൽ ജനിച്ച യേശുവിന്,
the Jesus was born in the Holy Spirit.
പരിശുദ്ധനായ യേശുവിന്,
the most holy Jesus,
ആത്മാവിന്റെ നിറവ് ശുശ്രൂഷയ്ക്ക് ആവശ്യമായിരുന്നെങ്കിൽ,
if he needed the fullness of the Holy Spirit for his ministry,
നമുക്ക് എത്ര അധികമായിട്ട് ആവശ്യമാണ്.
How much more do we need it?
ഞാൻ ഈ ദിവസങ്ങളിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക.
And this is what I have been praying and desiring greatly these
days. എൻ്റെ ഉള്ളിൽ ആത്മാവുണ്ടെന്ന് എനിക്കറിയാം.
I know that the spirit resides in me.
ഞാൻ വീണ്ടും ജനിച്ചപ്പോൾ ആത്മാവ് എൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട്.
I know that when I was born again the spirit resides in me.
പക്ഷേ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി എന്നിലൂടെ വെളിപ്പെടാനായിട്ട്,
and yet for the manifestation of the work of the Holy Spirit in and through me.
നിങ്ങൾക്ക് ആർക്കെങ്കിലും പേടിയുണ്ടോ അങ്ങനെയൊക്കെ എന്നിലൂടെ ദൈവം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അഹങ്കാരം ഉണ്ടാവും എന്നൊക്കെ?
Do you all have any fear that if the Lord starts using me I will have pride?
തങ്ങളെ പേടിക്കണ്ട.
Do not be afraid.
അതൊക്കെ സംഭവിക്കട്ടെ ആദ്യം.
Let these things first happen.
കർത്താവ്, എനിക്ക് ശക്തി വേണം.
I want this power.
എനിക്ക് അവിടുത്തെ സാക്ഷിയാകണം.
I want to be a witness.
പുനരുദ്ധാനത്തിന്റെ സാക്ഷിയാകണം.
I want to be a witness of the resurrection.
ഞാൻ വീണ്ടും പറയട്ടെ, ഇമോഷൻ അല്ല കേട്ടോ.
This is not an emotional
thing. ഞാൻ ഇമോഷനെ കുറിച്ചല്ല പറയുന്നത്.
I'm not talking about emotions here.
ഇമോഷനൊക്കെ ഉണ്ടാവും കേട്ടോ.
There will be emotions naturally.
അവർ അന്ന് ഈ 100 പേര് കൂടിയിരുന്നപ്പോഴത്തേന് എത്ര പേര് അവിടെ വന്നെന്നറിയാവോ? ഓടിക്കൂടിയത്.
Do you know when those 120 people were gathered together, how many people gathered there?
ഏകദേശം എത്ര പേരുണ്ട് അല്ലേ? നമ്മൾ ഏകദേശം 120 പേരാണ് ഇരിക്കുക ഇവിടെ.
We might be around 100 120 people here.
ഇത്രയും പേര് അന്ന് കൂടിയത്.
Almost a similar number.
ഇത്രയും പേര് ഒച്ച വെച്ചപ്പോൾ
when so many people made a loud noise.
ആ യെരുശലേം ദേവാലയത്തിൽ നിന്ന് മുഴുവൻ ആൾക്കാർ അതിന്റെ ഫ്രണ്ടിൽ വന്നു.
All the people in the Jerusalem temple came running there.
മാനസാന്തരപ്പെട്ടവരുടെ കാര്യം 3000 പേർ എന്ന് പറഞ്ഞത്.
And the people who repented were numbered to be 3000.
அப்ப அத்தியாவசிய ஒச்சேம்போ உள்ளது வெச்சிட்டுണ്ട്.
I'm pretty sure the sounds and noise was pretty loud.
ചെറിയ emotion ഒക്കെ ഉണ്ടാകാം.
There will definitely be some emotion.
emotion ആയിട്ട് അങ്ങ് വേളം വെച്ചേക്കരുത്.
But don't just leave it at that.
പക്ഷെ ശബ്ദം ഒക്കെ ചിലപ്പോൾ ചില ഉയർന്നു വരാം.
The sound and voice may be really loud.
കർത്താവേ കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യാൻ കർത്താവിന്റെ ശക്തിയിലല്ലാതെ എനിക്ക് കഴിയത്തില്ല കർത്താവേ.
So what we need to say is Lord, your ministry to be done by your way. We cannot be done without the power of the spirit.
Kartha parnju mohane nee ottike cheyandada.
The Lord is telling us you don't need to do it alone son.
Nee adu cheyan poyirutta nadakkathilla.
And even if you try to do it nothing will work out.
Adinu ende kruba available aanallo.
And my grace is available for you to do this.
Adanallo njan Yohannan 14 mudhal 17 vare parnju vechirikkunnu.
That is exactly what I have said in John 14 to 17.
Parishuddhaatmaavu varum.
That the spirit will come.
Sahayaganaya parishuddhaatmaavu.
The helper holy spirit will come.
Karyasthanaya parishuddhaatmaavu.
The advocate will come.
Aashwasapradanaya parishuddhaatmaavu.
The comforter will come.
Ha. പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ്
the one who teaches he will come
വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ്
the way leader will come
പാപത്തെ ജയിക്കുവാൻ ശക്തി തരുന്ന പരിശുദ്ധാത്മാവ്
the holy spirit who gives you victory over sin will come
നമ്മളെ വിശുദ്ധരാക്കുന്ന പരിശുദ്ധാത്മാവ്
the holy spirit who makes us holy will come
സഹോദരങ്ങളെ ശ്രദ്ധിക്കണേ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും പാപത്തിന്റെ തഴക്കത്തിൽ അതായത് കണ്ടിന്യൂസ് ആയിട്ട് ചില പാപങ്ങൾ നിങ്ങൾക്ക് പുറത്തു വരാൻ പറ്റുന്നില്ല
if you any brothers and sisters who are listening to me are in the clutches of a sin that you are not able to come out of
parishuddhaatmaavinte niravinu vendi prarthikkuk
pray for the fullness of the holy spirit
aatma shakti aa kettukale pottichukalayum
the fullness of the holy spirit will break those bonds
ithra dhairyathode varana anubhavicharanjonda
I'm saying this with such great boldness because I've experienced it myself.
ഏതു ദിശയിലും ആയിക്കൊള്ളട്ടെ
whatever direction or place it may be
ചെല്ലു വിചാരിച്ചിരിക്കുന്നത് ഞാൻ നല്ല ആളായിട്ട് no അങ്ങനെയല്ലന്ന് ഇത്
some people think that after becoming a good person I will do this
ഇത് വിശുദ്ധരാക്കാൻ വേണ്ടിട്ട് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നേ
the holy spirit has been given to us to make us holy
വിശുദ്ധനായിട്ട് ആത്മാവിനെ കിട്ടാനാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങ് ചെന്നാലേ കിട്ടുള്ളൂ
if you want to become holy first and then receive the spirit you will only get it there
ഇത് വിശുദ്ധരാക്കാൻ വേണ്ടിട്ടാണ്
the spirit has come to make us holy
കൽപ്പനകളുടെ അനുസരണത്തിലേക്ക് നടത്താൻ വേണ്ടിട്ടാണ്
the one who is going to lead us into obedience of the word
യേശുവിനെ പോലെ ആക്കാൻ വേണ്ടിട്ടാണ്
the one who is coming to make us like jesus
നിങ്ങൾക്ക് അത് കഴിയത്തില്ലെന്ന്
this cannot be done by you
എന്നാൽ പരിശുദ്ധാത്മാവിന് കഴിയും
and yet the holy spirit can
വിളിച്ചാൽ അവൻ അകത്തു വരും
the one who is called he will come inside you
പ്രാർത്ഥിച്ചാൽ ആ ശക്തി പകരും
and if you pray he will give you that power
ആ നിറവ് വരും
that fullness will come
ഒത്തിരി വാക്യം നമ്മളോട്
we saw many verses about it
atmavinte nirav
the fullness of the spirit
atmavinte abhishekam
the anointing of the spirit
atmavu avante mele
the spirit upon him
atmavinte zeal
the zeal of the spirit
ottiri sambhavam undennu
we saw all of these things
njan idinekurichu njan pandottiri padichittu njan nirthiyada
I studied a lot about all this and I left it.
എന്റെ കൊച്ചു ബുദ്ധിക്കകത്തൊന്നും ഒതുക്കാൻ പറ്റിയ ആത്മാവല്ല ഇത്.
These are not things that can be limited in my small mind.
ഒരാൾ പറഞ്ഞു 25 വർഷം ഞാൻ പരിശുദ്ധാത്മാവിനെ ഒരു ഡോക്ടർ ഉണ്ടാക്കാൻ ശ്രമിച്ചു.
I tried to make a doctrine out of the Holy Spirit for 25 years.
പക്ഷേ ഞാൻ ഈ പരിശുദ്ധാത്മാവിന്റെ ഡോക്ടർ ഉണ്ടാകുമ്പോൾ പരിശുദ്ധാത്മാവ് കാറ്റ് അതുകൊണ്ട് എന്റെ ഡോക്ടറിന്റെ എന്റെ ഉപദേശത്തിന്റെ കെട്ടുകളെ മുഴുവൻ പൊട്ടിച്ച് പരിശുദ്ധാത്മാവ് പോയി.
And the person said that when I was trying to do this the Holy Spirit who came as a wind came and burst all the boundaries that I made.
എനിക്ക് അത് മനസ്സിലാകുന്നില്ല.
I cannot understand it.
ഒരു വ്യക്തി എങ്ങനെയാ ഇങ്ങനെ വരുന്നേ
how can a person come like this
ഒരാളല്ലേ ഇത്
isn't this a person
എങ്ങനെ ശക്തിയായിട്ട് വരുന്നത്
how can he come as power
എങ്ങനെയാ അളവ് കൂടാതെ കൊടുക്കുന്നത്
how can he give without measure
ആ ചോദിച്ചാൽ എങ്ങനെ കിട്ടുന്നത്
how is it that when we ask we receive
ആ എനിക്ക് ഇത് മനസ്സിലാകുന്നില്ലെന്ന്
I am not able to understand it
literally speaking I don't know എനിക്ക് മനസ്സിലാകുന്നില്ല
I'm not able to understand
ഒരു കാര്യം എനിക്കറിയാം
but I know one thing
ഇതൊരു വ്യക്തിയാ
that this is a person
adu mathrame shakti ulla vyaktiya
and not just that he is a powerful person
agathu vannal karyangal maarum
and if he comes inside things will change
vali nadathum
and he will lead the way
nammala shaktigirikkum
he will strengthen us
nammalude sushrusha cheyyum
he will do ministry through us
nammala vishuddhigirikkum
he will continue to make us holy
kettukale azhikkum
he will break the bonds
ഈ സന്ദേശം ശ്രവിക്കും മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾനടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി കൂടുതൽ ക്രിസ്തീയ സന്ദേശങ്ങൾക്കായി YNCFellowship.com സന്ദർശിച്ചാരട്ടെ